men that are already so many hundreds of denominations in Protestant Christianity, we may wonder why God raises up new churches.
In the Protestant വിഭാഗത്തിലെ അനേകം ക്രിസ്തീയ സമൂഹ വിഭാഗങ്ങളുള്ളത് ഇപ്പോഴും ദൈവം എന്താണ് പുതിയ ഒരു വിഭാഗത്തെ ഉയർത്തുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. സഭയുടെ ചരിത്രം വായിച്ചാൽ
the only reason God has raised up any new group anytime is to emphasize some new truth which is not being emphasized by others.
ഇതുവരെയും ആരും പറയാത്ത ചില സത്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള പുതിയ വിഭാഗങ്ങളെ ഉയർത്തുന്നതെന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും.
Now some new groups start because two leaders or bishops have a fight and say I'm not going to submit to you and they start two groups.
Sila groupulle rendu nedakkal thammile angottum ingottum prashnam undaavumbole avaru thammil seru thirinje pudhiya group thodangaarunde.
Like Janata Dal and Janata Dal S and all these I and B and all those things in India.
രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളായ ജനതാദൾ എ ബി സി അങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങൾ നമുക്ക് കാണാം.
I'm not talking about such groups.
വിഭാഗത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്.
Those things were not started by God.
അതൊന്നും ദൈവത്താൽ തുടങ്ങിയതല്ല.
That is all church politics.
സഭയിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
No. Those examples are like that.
അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ്.
That's not what I'm talking about.
ഞാൻ അതേക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്.
Because those groups were not started by God.
കാരണം ആ വിഭാഗങ്ങൾ ദൈവത്താൽ തുടങ്ങിയതല്ല.
You know, somebody wanted to control the property or somebody wanted to rule and there was this broke up from some group.
ചിലർക്ക് ചില അവരുടെ പ്രോപ്പർട്ടീസിനെ ഒരു നിയന്ത്രണത്തിൽ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളാൽ അവർ തമ്മിൽ വിഭാഗീയത ഉണ്ടായി മുറിക്കപ്പെട്ടു.
There are many groups that were started by God himself.
അതായത് ദൈവം തന്നെ തുടങ്ങിയ അനേക വിഭാഗങ്ങളെ നമുക്ക് കാണാം.
If you go back 500 years ago, Martin Luther came out of the Roman Catholic Church.
നമ്മൾ 500 വർഷത്തിന് പിറകോട്ട് നോക്കുകയാണെങ്കിൽ മാർട്ടിൻ ലൂതർ കിംഗ് തന്നെ സഭയിൽ നിന്ന് കടന്ന് വെളിയിൽ വന്നതായിട്ട് നമുക്ക് കാണാം.
From the Catholic Church.
കത്തോലിക്ക സഭയിൽ നിന്നും വെളിയിൽ വന്നു.
Why did he do that?
എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു?
Because the Catholic Church were selling their prayers for money.
കാരണം കത്തോലിക്ക സഭ ആ സമയത്ത് പണത്തിന് വേണ്ടി പ്രാർത്ഥനകൾ വിൽക്കുന്ന ഒരു രീതിയായിരുന്നു.
The Pope wanted to build a big church in the Vatican.
വത്തിക്കാനിൽ അന്നത്തെ പോപ്പിന് വലിയൊരു ഒരു പള്ളി പണിയണമായിരുന്നു. അതിനുവേണ്ടി പൈസ കളക്ട് ചെയ്യുന്നതിനേക്കാണ് അത് ചെയ്തത്.
So they went around saying that if you give money, your dead people will go from purgatory to heaven.
അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള ഒരു ഉപദേശം അവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കുകയാണെങ്കിൽ, പ്രേയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന്.
മാർട്ടിൻ ലൂതർ saw that this was all contrary to God's word.
മാർട്ടിൻ ലൂതർ കിംഗ് പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടാണ് എന്ന് പറഞ്ഞു.
I tell you, I have a great admiration for him because he, one man stood against the whole world.
ഞാൻ നിങ്ങൾ പറയുന്നു, എനിക്ക് അദ്ദേഹത്തിനോട് വളരെ അധികം ബഹുമാനമുണ്ട്. കാരണം ഒരു മനുഷ്യൻ സകല ആൾക്കാർക്കും എതിരായിട്ട് ഒറ്റയ്ക്ക് നിന്നു.
He was in danger of his life. People were trying to kill him.
അദ്ദേഹത്തിന്റെ ജീവന് പോലും അപകടമുണ്ടായിരുന്നു. കാരണം ആൾക്കാരെ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയിരുന്നു.
Today when we stand for the truth,
ഇന്ന് നാം സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ,
I mean Christians don't try to kill us.
ചിലപ്പോൾ നമ്മളെ കൊല്ലുന്നില്ലായിരിക്കും ക്രിസ്ത്യാനികൾ.
Maximum we may get rejected by them.
ചിലപ്പോൾ അവരെ ഒരു അങ്ങേയറ്റം പറയുകയാണെങ്കിൽ നാം ത്യജിക്കപ്പെട്ടവരായിത്തീരും അവരുടെ.
But then over a period of time the group which Martin Luther started itself became corrupt.
നമുക്ക് കാണാൻ സാധിക്കും മാർട്ടിൻ ലൂതർ കിംഗ് തുടങ്ങിയ ആ വിഭാഗം തന്നെ പലപ്പോഴും കുറവുള്ളതായിട്ട് തീർന്നു. പിന്നീട്
സീ ഇൻ ഇംഗ്ലണ്ട് ദാറ്റ് മാർട്ടിൻ ലൂതർ ദ ഗ്രൂപ്പ് മാർട്ടിൻ ലൂതർ സ്റ്റാർട്ടഡ് വാസ് കോൾഡ് ദി ആംഗ്ലിക്കൻ ചർച്ച്.
നമുക്കറിയാം ഇംഗ്ലണ്ടില് മാർട്ടിൻ ലൂതർ കിംഗ് തുടങ്ങിയ ആ സഭയുടെ പേര് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്.
ആൻഡ് ജോൺ വെസ്ലി ബിഗാൻ ടു പ്രീച്ച് ഹോളിനെസ് ഇൻ ദാറ്റ് ചർച്ച്.
ജോൺ വെസ്ലി എന്ന ദേവദാസൻ ആ സഭയിൽ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു.
ആൻഡ് ദേ ത്രൂ ഹിം ഔട്ട്.
അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നം എന്തെന്നാൽ അവര് സത്യം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ത്യജിച്ചു.
ആൻഡ് സോ ഹി യൂസ്ഡ് ടു സ്റ്റാൻഡ് ഇൻ ദി സ്ട്രീറ്റ്സ് ഐ മീൻ ഇൻ ദി ഫീൽഡ്സ് ഔട്ട്സൈഡ് ആൻഡ് പ്രീച്ച്.
അതിനുശേഷം അദ്ദേഹം ആ വഴിയരികിൽ പോയി മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതായിട്ട് വന്നു.
ആംഗ്ലിക്കൻ ചർച്ച് വിച്ച് സ്റ്റാർട്ടഡ് ബൈ മാർട്ടിൻ ലൂതർ വുഡ് നോട്ട് അലോ ഹിം.
കാരണം മാർട്ടിൻ ലൂതർ തുടങ്ങിയ ദൈവത്തിന്റെ സഭയായ ആംഗ്ലിക്കൻ ചർച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല.
സോ ജോൺ വെസ്ലി സ്റ്റാർട്ടഡ് ദി മെത്തഡിസ്റ്റ് ചർച്ച്.
അങ്ങനെ ജോൺ വെസ്ലിന്റെ ദൈവദാസൻ മെത്തോഡിസ്റ്റ് ചർച്ച് ആരംഭിച്ചു.
ദെൻ 100 ഇയേഴ്സ് ലേറ്റർ
അതിനുശേഷം 100 വർഷത്തിന് ശേഷം
there was a young man called William Booth.
വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉയർന്നു വന്നു.
He had a great burden for drunkards and prostitutes and poor people whom nobody was trying to save.
മറ്റുള്ളവരാൽ കരുതപ്പെടാത്ത വ്യഭിചാരികളും മദ്യപാനികളുമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വലിയൊരു ഭാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു.
He was a Methodist. He brought them to the Methodist church meeting.
അദ്ദേഹം അവരെ എല്ലാവരും അതേ ഒരു മെത്തോഡിസ്റ്റ് സഭയിലെ അംഗമായിരുന്നു. അങ്ങനെ മെത്തോഡിസ്റ്റ് സഭയിലേക്ക് അവരെ എല്ലാവരെയും കൊണ്ടുവന്നു.
But these rich Methodist people, they didn't want all these prostitutes and drunkards coming to their church.
എന്നാൽ ധനവാന്മാരായിട്ടുള്ള മെത്തോഡിസ്റ്റ് സഭയിലെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഈ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു.
They told John William Booth to stop bringing such people to the church.
അപ്പോൾ അത് അവർ പറഞ്ഞു, ജോൺ വില്യം ബൂത്തിനോട് പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് നിർത്തുക.
So the church with John Wesley started.
ആ ജോൺ വെസ്ലി തുടങ്ങിയ സഭ
became so corrupt that they didn't want sinners coming there to be saved.
അതും ഇങ്ങനെ കുറ്റമുള്ളതായിട്ട് തീർന്നു. പാപികൾ ദൈവത്തിന്റെ സഭയിലേക്ക് വരുന്നത് ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥ.
And so they William Booth went out.
അങ്ങനെ വില്യം ബൂത്ത് എന്ന സഹോദരൻ വെളിയിൽ കടന്നു വന്നു.
And started the Salvation Army.
അദ്ദേഹം സാൽവേഷൻ ആർമി എന്ന ദൈവസഭ തുടങ്ങി.
And after some time Salvation Army got corrupt.
അതിന്റെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം സാൽവേഷൻ ആർമിയിലും പ്രശ്നമുണ്ടായി.
I don't want to tell you all the history of the church, but what happened is through the years different groups came up like this.
ഇനി സഭയുടെ എല്ലാ ചരിത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞാൻ എന്തോ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ വർഷങ്ങളുടെ കടന്നുപോക്കലിൽ ഓരോ പുതിയ ഗ്രൂപ്പുകളും ഞാൻ പങ്കി വന്നുകൊണ്ടിരുന്നു.
And that is the reason why through the years God has raised up different groups to emphasize something which nobody else was emphasizing.
ഇതുവരെയും ആരും സംസാരിച്ചിട്ടില്ലാത്ത ചില സത്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം പുതിയ പുതിയ ഗ്രൂപ്പുകളെ കാലാകാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരുന്നു.
And over a period of time this group which God started going down in life and God himself had to reject it.
സമയത്തിന്റെ കടന്നുപോക്കലിൽ ദൈവം തന്നെ ആരംഭിച്ച ഈ ഇങ്ങനെയുള്ള സഭകൾ, ഉണർവിന്റെ സഭകൾ പലപ്പോഴും താഴോട്ട് പോകുന്നതായിട്ടും അതിന്റെ മൂലം ദൈവം അവരെ റിജക്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു.
The first example of that is the Jewish nation.
അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ യഹൂദ സമൂഹത്തെ കുറിച്ച് തന്നെ.
God raised it up.
ദൈവം അവരെ ഉയർത്തി.
No doubt it was God who used Moses and Joshua to start that nation.
അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. മോശയും യോശുവയും ഒക്കെ ദൈവം തന്നെ ഉപയോഗിച്ചതാണ്.
But gradually they became corrupt.
എന്നാലേ കാലങ്ങളുടെ കടന്നുപോക്കലിൽ അവരും കുറ്റമുള്ളവരായിട്ട് തെറ്റ് ചെയ്തിട്ടില്ലേക്ക് കടന്നു.
Many times God would send a prophet like Elijah or Elisha to stir them up.
അനേക സമയങ്ങളിൽ എലൈജയും എലീഷ എന്നൊക്കെ പറയുന്ന അനേക പ്രവാചകന്മാരെ അവരുടെ നടുവിലേക്ക് കൊണ്ട് അവരെ ഉയർത്തുവാനായിട്ട് ദൈവം ശ്രമിച്ചു.
Jeremiah, Isaiah,
Isaiah,
and finally Malachi.
അങ്ങനെ അവസാനമായിട്ട് ആ കണ്ണിയിലെ അവസാനത്തെ ആളായ മലാഖയെയും അയച്ചു.
But they did not change.
എന്നാൽ അവരൊരിക്കലും വ്യത്യാസപ്പെട്ടില്ല.
So God gave them one last chance.
ദൈവം അവസാനമായിട്ട് അവർക്കൊരു അവസരം കൊടുത്തു.
He sent John the Baptist.
അവൻ യോഹന്നാൻ സ്നാപകനെ അയച്ചു.
And he sent Jesus.
യേശു കർത്താവിനെ അയച്ചു.
And they killed him.
അവരെ ആ കർത്താവിനെ കൊന്നു.
That was the end of the Jewish nation.
അങ്ങനെ യഹൂദ മതത്തിന്റെ അവസാനമായിരുന്നു.
God said, okay, then I've got to go to other people now.
ദൈവം പറഞ്ഞു, ശരി, അവരെ പ്രൊജക്ട് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് കടന്നു പോകാൻ പോവുകയാണ്.
And like I said, in the church also, God raises up something. After some time they backslide. God says, no more.
നമുക്കറിയാം, ഈ പുതിയ ഉണർവിന്റെ സഭകളിലും ദൈവം ഒരാളെ ഉയർത്തിക്കൊണ്ടുവരികയും സമയത്തിന്റെ കടന്നുപോക്കലിൽ അവരും കുറ്റമുള്ളവരായിട്ട് വരുമ്പോൾ ദൈവം അവരെ തള്ളിക്കളയുന്നതായിട്ട് കാണാം.
Because by the time the next generation comes up in any church,
കാരണം ഏത് സഭയിലും ഒരു അടുത്ത തലമുറ കടന്നു വരുമ്പോൾ
they don't know God like the founders knew God.
അടിസ്ഥാനപരമായിട്ട് തുടങ്ങിയ ആൾക്കാർ ദൈവത്തെ അനുഭവിച്ചതുപോലെ ഈ രണ്ടാമത്തെ തലമുറ ദൈവത്തെ അനുഭവിക്കുന്നില്ല.
They only know the doctrine.
അവർക്കിപ്പോൾ അറിയാവുന്ന രണ്ടാമത്തെ തലമുറയ്ക്ക് ഇപ്പോൾ അറിയാവുന്നത് ഉപദേശത്തിന്റെ മാർഗം മാത്രമേ.
So they emphasize the doctrine more than a relationship with God.
അതുകൊണ്ട് രണ്ടാമത്തെ തലമുറയ്ക്ക് വരുന്ന കുഴപ്പം എന്തെന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് പകരമായിട്ട് അവര് ഉപദേശത്തെ കൂടുതലായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു.
മാർട്ടിൻ ലൂഥർ ന്യൂ ഗോഡ്, ഹിസ് ഫോളോവേഴ്സ് ന്യൂ ദ ഡോക്ട്രിൻ.
മാർട്ടിൻ ലൂഥർ എന്ന ദൈവദാസനെ ദൈവത്തെ അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ദൈവത്തെയല്ല, അവർക്ക് ഉപദേശങ്ങളെ അറിയത്തുള്ളായിരുന്നു.
ജോൺ വെസ്ലി ന്യൂ ഗോഡ്, ഹിസ് ഫോളോവേഴ്സ് ന്യൂ ദ ഡോക്ട്രിൻ.
ജോൺ വെസ്ലി എന്ന ദൈവദാസനെ ദൈവത്തെ അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ന്യായപ്രമാണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഉപദേശങ്ങൾ മാത്രമേ അറിയത്തുള്ളായിരുന്നു.
Same thing with the brethren movement, Pentecostal movement.
അതേപോലെ തന്നെയാണ് ബ്രദറൻ എന്ന സമൂഹത്തിലും പെന്തക്കോസ്റ്റൽ സമൂഹത്തിലും നടന്നുകൊണ്ടിരുന്നത്.
I have read the stories of the early brethren and Pentecostal people.
ഞാൻ ആദിമ സമയത്തെ ബ്രദറൻ സമൂഹത്തിലെയും പെന്തക്കോസ്റ്റൽ സമൂഹത്തിലെയും ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്.
It started in England and America.
അതെ, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും തുടങ്ങിയതാണ്.
Some of them were very God-fearing people.
അതിലെ ചില ആൾക്കാരെ വളരെ ദൈവഭയമുള്ളവരാണ്.
Many of you have heard of George Mueller. He was a brethren man.
നിങ്ങൾ അനേകരും കേട്ടുകാണും ജോർജ് മുള്ളർ എന്ന ദൈവദാസൻ. അദ്ദേഹം വളരെ ദൈവികമായിട്ടുള്ള മനുഷ്യനായിരുന്നു.
But I mean, you can't imagine. I've never seen any brethren man today like George Mueller.
ജോർജ് മുള്ളറിനെ പോലൊക്കെ ഇന്ന് ഒരു മനുഷ്യനെയും ഞാൻ കാണാൻ
സാധിക്കുന്നില്ല. Brethren group.
Brethren group-ൽ ജോർജ് മുള്ളറെ പോലൊക്കെ ഒരു സഹോദരനെ
among the Pentecostals, some of the early Pentecostals were really godly people.
അതേപോലെ തന്നെയാണ് പെന്തക്കോസ്റ്റൽ വിഭാഗത്തിന്റെ നടുവിലെ തുടങ്ങിയവരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ വളരെ എരിവുള്ളവരായിരുന്നു.
Over a period of time, they got taken up with money and doctrine and got corrupt.
ആ സമയത്തിന്റെ കടന്നുപോക്കിൽ അവരും പണത്തിന്റെയും ഉപദേശത്തിന്റെയും പുറകെ കടന്നുപോയി കുറ്റമുള്ളവരായിട്ട്
തീർന്നു. That can happen to anybody.
അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം.
And then, when people emphasize the doctrine, it's a doctrine without life.
ആൾക്കാരെ ഉപദേശത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് ജീവിതമില്ലാതെ വരുന്നു.
It's, you know, doctrine is like the parts of our body.
ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്.
The life of God is like the life in the body.
ദൈവത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജീവന് തുല്യമാണ്.
So, you can have a dead man here with all his 10 fingers, 10 toes, 2 eyes, everything.
നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചത്തവനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും 10 വിരലുകളും 2 കൈകളും എല്ലാ അവയവങ്ങളും ഉണ്ട്
അദ്ദേഹത്തിന്. Picture of many Christians whose doctrine is all correct, but they don't have the life of God.
ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ള ഉപദേശവും വെച്ചുകൊണ്ടിരിക്കുന്ന അനേക ക്രിസ്ത്യാനികളെ കുറിച്ച് ഇത് തന്നെയാണ് പറയാനുള്ളത്.
Now, would you rather have a baby, a dead baby with 10 fingers, or a living baby with, say, 9 fingers?
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് മരിച്ചവനായിട്ടുള്ള 10 വിരലുകളുള്ള മരിച്ച ഒരു കുട്ടിയെയാണോ ആഗ്രഹിക്കുന്നത്, ജീവനുള്ള 9 വിരലുള്ള ഒരു കുഞ്ഞിനെയാണോ ആഗ്രഹിക്കുന്നത്?
I would any day choose even 9 or 8 fingers, it's fine if the child is living.
തീർച്ചയായിട്ടും ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല, ഞാൻ അതിൽ എടുക്കുന്നത് ചിലപ്പോൾ 9 വരെയുള്ള കുഞ്ഞ് ജീവനുള്ള കുഞ്ഞിനെ ആയിരിക്കും.
സോ ഐ ഫൈൻഡ് മൈസെൽഫ് ഓൾസോ ഈവൻ ടുഡേ മോർ ഇൻ ഫെലോഷിപ്പ് വിത്ത് പീപ്പിൾ ഹു ഹാവ് ദ ലൈഫ് ഓഫ് ഗാഡ് ഈവൻ ഇഫ് ദേർ ഡോക്ടറിൻ ഇസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം ആസ് മൈൻ.
ഞാൻ പലപ്പോഴും എനിക്ക് കൂട്ടായ്മയുള്ളത് ആ ദൈവവുമായിട്ട് ബന്ധമുള്ള ആ സമൂഹത്തോടാണ്, അല്ലാതെ ഉപദേശത്തിലെല്ലാം തീർച്ചയായിട്ടുള്ള വ്യക്തികളുമായിട്ടല്ല.
ഇറ്റ്സ് ഗുഡ് ടു ഹാവ് 10 ഫിംഗേഴ്സ്.
അത് വളരെ നല്ലതാണ്, 10 വിരലുകൾ ഉള്ളത്.
ടു ഹാവ് ഓൾ ആർ ഡോക്ട്രിൻസ് റൈറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്.
നമ്മുടെ എല്ലാ ഉപദേശവും ശരിയായിട്ടുള്ളതാണെങ്കിൽ വളരെ നല്ലതാണ്.
ഐ മീൻ ഐ വാണ്ട് എ ബേബി വിത്ത് 10 ഫിംഗേഴ്സ് 10 ടോസ്.
എനിക്ക് ഒരു കുട്ടി വേണ്ടിയത് എല്ലാം പൂർണ്ണമായിട്ടുള്ള 10 വിരലുകളും 10 കാലിലെ വിരലുകളും ഉള്ളതാണ്.
ബട്ട് ഐ സേ ലൈഫ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഓൾ ദോസ് ഫിംഗേഴ്സ്.
എന്നാ ഞാൻ പറയും, ഈ 10 വിരലുകളോ അല്ലെങ്കിൽ വിരലുകളുടെ എണ്ണത്തെക്കാൾ വലുതാണ് ജീവൻ.
സോ I find a lot of Christians today, they always think of doctrine.
ഇന്ന് അനേക ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിരിക്കുന്നു, അവരെല്ലാവരും ഉപദേശത്തിന്റെ പുറകെ പോകുന്നവരാണ്.
Many people, when they meet me in different places,
അനേക ആൾക്കാരെ പല സ്ഥലങ്ങളിൽ എന്നെ കണ്ടുമുട്ടുമ്പോൾ,
they want to know what type of church we have in India.
എന്നോട് ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള സഭയാണ് നിങ്ങൾ.
They'll ask me different questions.
അവരെ അങ്ങനെ അനേക ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്.
I say, do you all speak in tongues?
അവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കാറുണ്ടോ?
Then I know which group he belongs to.
അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹം ഏത് ഗ്രൂപ്പിൽ നിന്നുള്ള ആളാണ്.
പെന്തക്കോസ്റ്റൽ. Do you break bread every Sunday?
ചിലവർ ചോദിക്കും, എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ അപ്പം മുറിക്കാറുണ്ടോ?
That is brethren.
അത് ബ്രദറിൻ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും.
And then somebody asked, do you have pastors or do you have elders?
വേറൊരു ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് പാസ്റ്റർമാരാണോ ഉള്ളത് അതോ മൂപ്പന്മാരാണോ ഉള്ളത്?
Then some other group will ask, do you do evangelism? Do you have missionaries?
വേറൊരു ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് സുവിശേഷന്മാരുണ്ടോ, നിങ്ങൾ സുവിശേഷ വേല ചെയ്യാറുണ്ടോ?
You know the one question that nobody has ever asked me till today?
ഇന്നുവരെയും ആരും എന്നോട് ചോദിക്കാത്ത ഒരു question എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
Do you love one another?
നിങ്ങൾ പരസ്പരം സ്നേഹിക്കാറുണ്ടോ?
I tell you the honest truth, in 40 years nobody has ever asked me that question.
ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ആരും ഈ ചോദ്യം എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല.
The only question is all these different doctrines.
ഒരേ ഒരു ചോദ്യങ്ങൾ ചോദിച്ചത് ഇങ്ങനെയുള്ള അനേക ഉപദേശ രൂപങ്ങളാണ്.
Do your sisters cover their heads?
നിങ്ങളുടെ സഹോദരിമാർ തല മൂടാറുണ്ടോ?
Do they wear ornaments?
അവരെ ആഭരണങ്ങൾ ധരിക്കാറുണ്ടോ?
Do you allow sisters to speak?
സഹോദരിമാരെ സംസാരിക്കാനായിട്ട് നിങ്ങളെ അനുവദിക്കാറുണ്ടോ?
And do you know what Jesus said is the one mark of his disciples?
യേശു കർത്താവ് തന്റെ ശിഷ്യന്റെ ഒരു അടയാളം എന്താണെന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്?
You children, anybody knows?
കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ?
All men will know you are my disciples when you
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ മനുഷ്യർ യേശുവിന്റെ ശിഷ്യനെന്ന് നിങ്ങളെ കുറിച്ച് അറിയും.
I asked the children, I'm glad so many children answered.
ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, അനേക കുഞ്ഞുങ്ങളെ ഉത്തരം പറഞ്ഞു.
We love one another, that's right.
തീർച്ചയായിട്ടും നാം പരസ്പരം സ്നേഹിക്കുന്നു, അത് ശരിയാണ്.
See, that is the thing we must not forget.
അതാണ് നാം ഒരിക്കലും മറക്കാത്തതായിട്ടുള്ള ഒരു കാര്യം.
How many commandments did God give Adam?
ആദാമിനെ ദൈവം എത്ര കൽപ്പനകൾ കൊടുത്തു?
One.
ഒരേ ഒരു കൽപ്പന.
That's the one he disobeyed.
ആ ഒരു കൽപ്പന അവനെ അനുസരിച്ചില്ല.
How many commandments has God given children?
കുഞ്ഞുങ്ങൾക്ക് ദൈവം എത്ര കൽപ്പനകൾ കൊടുത്തു?
One.
ഒരേ ഒരു കൽപ്പന.
What is that?
അതെന്താണ്?
It's not don't commit adultery, don't commit murder. It's honor your father and mother.
വിചാരം ചെയ്യരുത്, കുല ചെയ്യരുതെന്നൊന്നും അല്ല, പക്ഷേ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക.
And what is the one commandment children disobey?
കുഞ്ഞുങ്ങളെ അനുസരണക്കേട് നടത്തുന്ന ഒരു കൽപ്പന ഏതാണ്?
That's one.
ആ ഒരേ ഒരു കൽപ്പന തന്നെയാണ്.
Obey your father and mother, honor your father and mother.
നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് അവരെ ബഹുമാനിക്കുക.
God gave Adam one commandment, what did he do?
ദൈവം ആദാമിനെ ഒരു കൽപ്പന കൊടുത്തപ്പോൾ അവൻ എന്താണ് ചെയ്തത്?
God gave one commandment to children, what did they do?
കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പോൾ അവരെന്താണ് ചെയ്തത്?
They disobeyed.
അവർ അത് അനുസരണക്കേട്.
God gave one commandment to Christians, what did they do?
ക്രിസ്ത്യാനികൾക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പോൾ അവരെന്താണ് ചെയ്തത്?
Disobeyed.
അവരും അനുസരണക്കേട്.
They are taken up with covering the head and speaking in tongues and breaking of bread and ornaments and all that. Love one another.
സ്നേഹത്തിന് പകരമായിട്ട് മറ്റു ഉപദേശ രൂപങ്ങളായ തലയിലെ തുണിയിടുന്നതും ആഭരണങ്ങളെ കുറിച്ചും അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ അതിന്റെ പുറകെ പോയി.
I agree with all these things.
ഞാൻ ഈ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അഗ്രിമെന്റ് ആണ്.
I would rather shake hand with a man with four fingers who's alive than with a dead man with five fingers.
ഞാൻ തീർച്ചയായിട്ടും നാല് വിരലുള്ള ജീവനുള്ള ഒരു വ്യക്തിയോട് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അത് അഞ്ചു വിരലുള്ള ശത്രുവിനെക്കാട്ടിൽ നല്ലതാണ്.
You need to ask yourself.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു.
Are you a dead person with 10 fingers?
നിങ്ങൾ ആ പറഞ്ഞതുപോലെ പത്ത് വിരലുള്ള ഒരു മരിച്ച വ്യക്തിയാണോ?
Despising some living man who has got only 8 fingers.
എട്ട് വിരലുള്ള ജീവനുള്ളവനായിട്ടുള്ളവനെ നിന്ദിക്കുന്നവനാണോ നിങ്ങൾ?
God may have a different opinion.
ദൈവത്തിന് നിങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും.
But you say on 10 fingers important.
എനിക്ക് പറയാൻ പത്ത് വിരലുകളാണ്.
You may ask that question.
നിങ്ങൾ ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചേക്കും, അത് പ്രധാനപ്പെട്ടതല്ലേ?
തീർച്ചയായിട്ടും. Almighty God decided there must be 10 fingers.
ദൈവം, സർവശക്തനായ ദൈവം തീരുമാനിച്ചു പത്ത് വിരലുണ്ടായിരിക്കണം.
But I say life is more important.
ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവൻ അതിനേക്കാൾ വലുതാണ്.
So that's what we must remember in the church.
അതാണ് നാം സഭയിൽ ഓർക്കേണ്ട കാര്യം.
The church is the body of Christ.
സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്.
All truth is important.
എല്ലാ സത്യവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു.
And the ideal is where you have all of truth plus fullness of life.
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സത്യത്തോടൊപ്പവും ജീവനും ഉണ്ടായിരിക്കണം.
And the life of God is seen in love.
ദൈവത്തിന്റെ ജീവൻ കാണുന്നത് സ്നേഹത്തിലാണ്.
If you don't have love, you don't have the life of God.
നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നിങ്ങളിലില്ല.
See, that's what many people have made a mistake today.
അത് അങ്ങനെ ആ ഒരു ഏരിയയിലാണ് അനേകർ ഇന്ന് തെറ്റ് ചെയ്തിരിക്കുന്നത്.
They say, well, 10 years ago I accepted Christ.
അവർ പറയും, പത്ത് വർഷത്തിന് മുമ്പേ ഞാൻ കർത്താവിനെ അംഗീകരിച്ചു.
That's fine, but do you have life today?
അത് ഓക്കെ, നിങ്ങൾ പത്ത് വർഷത്തിന് മുമ്പേ അംഗീകരിച്ചു, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ജീവനുണ്ടോ?
You can say, I had a child born 10 years ago.
നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പത്ത് വർഷം മുമ്പ് എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നു.
Yeah, but that child may be in the cemetery today, dead.
ശരി, ആ കുഞ്ഞ് ചിലപ്പോൾ ഇപ്പോഴേ സെമിത്തേരിയിൽ കിടക്കുകയാണ്, മരിച്ചവനായിട്ട്.
Because it died somewhere during the last 10 years.
കാരണം കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ എവിടെയോ ആ കുഞ്ഞ് മരിച്ചുപോയി.
So just because a child was born 10 years ago does not mean it's alive today.
ആ 10 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് അതിന് അർത്ഥമില്ല ഇന്ന് അത് ജീവിക്കുന്നത്.
There are millions of children who were born 10 years ago in the world who are not alive today.
കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ പത്ത് വർഷത്തിന് മുമ്പ് ജനിച്ചവരായവർ ഇന്ന് ജീവിക്കുന്നില്ല.
And there are many believers who were born again 10 years ago who are not living today.
അതേപോലെ തന്നെ
who are not spiritually alive.
പത്ത് വർഷത്തിന് മുമ്പ് അനേക ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ച പ്രാവശ്യരാണ്, അവർ ഇന്ന് ജീവിക്കുന്നവരല്ല.
They are dead. They have lost their salvation.
See,
the important thing is not that you remember your birthday.
Or
it's good to remember that.
Which
day you were born again. But I don't know when I was born again.
See,
many children born and brought up in God-fearing families don't know when they are born again.
അനേക ക്രിസ്തീയ സമൂഹത്തിൽ വാസികൾ വന്ന അവർക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല
അവർ
വീണ്ടും ചേർന്ന് പ്രാപിച്ചോ അല്ലയോ.
The important thing is not to remember your birthday. The important thing is to have life.
പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ജന്മദിനത്തെ കുറിച്ച് ഓർക്കുകയല്ല മറിച്ച് നിങ്ങളെ ജീവനുള്ളവരായി.
That means to love Jesus with all your heart.
അതിന്റെ അർത്ഥം യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുക.
And one proof that I love Jesus with all my heart is that I don't love spirit in this world today.
ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുള്ളതിന്റെ ഒരു തെളിവ് എന്തെന്നാൽ ഞാൻ ഈ ലോകത്തിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്.
And the other proof of my love for Jesus is that I love others.
വേറൊരു തെളിവ് എന്തെന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവ് എന്തെന്നാൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു.
That is the life of God.
അതാണ് ദൈവത്തിന്റെ ജീവൻ.
That's what we must pursue.
അതാണ് നാം മുന്നോട്ട് കൊണ്ടുനടക്കേണ്ട കാര്യം.
There's a difference between life and abundant life.
സാധാരണ ഒരു ജീവിതവും സമൃദ്ധിയായ ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്.
John chapter 10 verse 10.
യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 10 വാക്യം.
Jesus says about the devil.
യേശു കർത്താവ് പിശാചിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു.
The devil has come to steal, kill and destroy.
പിശാച് മോഷ്ടിപ്പാനും അറുപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിക്കാനും അല്ലാതെ പിന്നെ എന്തിന് വന്നു?
What has he come to steal?
അവൻ എന്ത് നമ്മിൽ നിന്നും കളവെടുക്കാനായിട്ടാണ് വന്നത്?
Do you think the devil comes to steal your money?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിശാച് വന്നത് നിങ്ങളെ പണം അപഹരിക്കാനായിട്ടാണെന്ന്?
How many of you believe that?
നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
Why doesn't he steal your money?
എന്തുകൊണ്ട് അവൻ നിങ്ങളെ പണം അപഹരിക്കുന്നില്ല?
Because he knows it's got no value in eternity.
കാരണം അവൻ അറിയാം നിത്യതയിൽ നിന്റെ പണത്തിന് യാതൊരു വിലയും ഇല്ല.
If a thief comes to your house, does he steal the old newspapers?
നിങ്ങളെ വീട്ടിൽ ഒരു കള്ളൻ വന്നാലേ നിങ്ങളെ പഴയ ന്യൂസ് പേപ്പറുകൾ കണ്ടെടുക്കാനായിട്ടാണോ അവൻ വരുന്നത്?
Oh no. He won't make so much effort to come into your house just to steal some old newspaper.
ഇത്ര കഷ്ടപ്പാടുകളെല്ലാം പെട്ട് അവൻ നിന്റെ വീടിനകത്ത് കയറി വെറും പേപ്പർ എടുത്തോണ്ട് കട്ടെടുത്തോണ്ട് പോയാൽ.
Because he knows it has got no value.
കാരണം അവനറിയാം ഈ പേപ്പറിന് യാതൊരു വിലയുമില്ല.
He steals the gold and the money.
അവൻ കട്ടെടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ അപഹരിക്കാൻ വരുന്നത് സ്വർണവും വെള്ളിയും അല്ലെ പണവും.
He knows that's the only thing that's got value.
കാരണം അവനറിയാം അതിന് മാത്രമേ വിലയുള്ളൂ എന്ന്.
Now the devil knows what's got value in eternity.
അതുപോലെ തന്നെ പിശാചിനറിയാം നിത്യതയിൽ ഏതിനാണ് വിലയുള്ളത്.
He knows his gold and silver has got no value in eternity.
അറിയാം നിത്യതയിലെ നിന്റെ സ്വർണവും വെള്ളിക്കും യാതൊരു വിലയുമില്ല.
So he's not worried about that.
അതുകൊണ്ട് പിശാച് അതിനെക്കുറിച്ച് ഒരിക്കലും അവന് വിഷമില്ല.
He doesn't even come to your steal your degree certificates.
അവനെ നിന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകളൊന്നും അപഹരിക്കാൻ വരുന്നില്ല.
You know what he comes to steal?
അവൻ എന്ത് അപഹരിക്കാനാണ് വരുന്നത് അറിയാമോ?
Your love.
നിന്റെ സ്നേഹം.
If he's stolen that, he knows he's got something.
അവൻ നിന്റെ സ്നേഹം അപഹരിക്കുമ്പോൾ അവനറിയാം അവൻ ചിലത്
നിന്റെ
ആത്മീയ ജീവിതം.
Your humility.
നിന്റെ താഴ്മ.
Maybe you were a very humble brother.
ചിലപ്പോൾ
when you were just born again.
ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു താഴ്മയുള്ള ഒരു സഹോദരനായിരിക്കും.
Almost all believers the day they are born again they are very humble.
എല്ലാ വിശ്വാസികളും അവർ വീണ്ടും ജനം പ്രാപിച്ച ദിവസം വളരെ താഴ്മയുള്ളവരാണ്.
Why?
എന്തുകൊണ്ട്?
Because nobody even knows your name in the church.
കാരണം ഈ സഭയിൽ ആർക്കും നിങ്ങളുടെ പേര് പോലും അറിയാത്തവരാണ്.
And you're sitting in the back seat and people wonder who you are.
നിങ്ങൾ ഏറ്റവും അവസാനത്തെ സീറ്റിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് അറിയത്തില്ല നിങ്ങളുടെ പേര് പോലും നിങ്ങൾ ആരാണെന്ന് പോലും അറിയത്തില്ല.
You're nobody.
നിങ്ങളുടെ ഒന്നുമല്ല.
It's very easy to be humble.
അവിടെ വളരെ എളുപ്പമാണ് താഴ്മയായിട്ടിരിക്കുവാനായിട്ട്.
You are in that church for 5-10 years.
എന്നാൽ ആ സഭയിൽ നിങ്ങൾ 5 വർഷം തുടർന്നിരിക്കട്ടെ.
And then you are an important person.
അവിടെ നിങ്ങൾ ഒരു പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയായിരുന്നു.
And then you are in danger.
അപ്പോൾ നിങ്ങളെ അപകടത്തിലാണ്.
പർട്ടിക്കുലർലി ഇഫ് യു ഹാവ് സം ഗിഫ്റ്റ്.
പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചില ആത്മീയ വരങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ.
മേബി യു കൻ സിംഗ് വെൽ, പ്ലേ സം ഇൻസ്ട്രുമെന്റ് വെൽ.
നിങ്ങൾക്ക് ചില നല്ല രീതിയിൽ പാട്ട് പാടാനായിട്ടോ നല്ല ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനൊക്കെ.
ഓർ യു കൻ സ്പീക്ക്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ.
യു ബിക്കം ആൻ എൽഡർ.
അല്ലെങ്കിൽ സഭയിൽ നിങ്ങൾ ഒരു മൂപ്പനായിരിക്കാം.
വാട്ട് എവർ ഇറ്റ് ഈസ് ദി ഡെവൽ വിൽ മേക്ക് ദാറ്റ് ബിഗ് ഇൻ യുവർ ഐസ്.
നിങ്ങൾ ഇങ്ങനെയുള്ള പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം പിശാച് ഇങ്ങനെ നിങ്ങളുടെ കണ്ണിൽ വലുതാക്കിക്കൊണ്ടിരിക്കും.
യു ആർ ആൻ എൽഡർ.
നിങ്ങൾ ഒരു വലിയ മൂപ്പനാണ്.
Nobody can speak like you.
നിങ്ങളെപ്പോഴൊക്കെ ആർക്കും മറ്റുള്ളവർക്ക് ആർക്കും സംസാരിക്കാൻ.
Nobody can sing like you.
നിങ്ങളെപ്പോഴൊക്കെ ആർക്കും പാട്ട് പാടാൻ.
Nobody can play these.
നിങ്ങളെപ്പോഴൊക്കെ ആർക്കും ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ സാധിക്കത്തില്ല.
And he, what does he steal?
അവൻ എന്താണ് അപഹരിക്കുന്നത്?
He's stolen away your humility.
നിങ്ങളുടെ താഴ്മ അവൻ അപഹരിച്ചു കൊണ്ടുപോയി.
And that is worse than you're losing money.
നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് ഈ സംഭവം.
Remember this.
താഴ്മ അപഹരിക്കുന്നത്.
The devil has come to steal.
ഓർക്കുക, പിശാച് കട്ടെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അപഹരിക്കുവാനായിട്ട് വന്നു.
He only steals what he knows is valuable.
അവനെ എല്ലായ്പ്പോഴും അപഹരിക്കാൻ വരുന്നത് ഏറ്റവും വിലയേറിയ സാധനങ്ങളാണ്.
പ്യൂരിറ്റി,
നിങ്ങളുടെ പരിശുദ്ധത,
യു നോ, പ്യുർ തോട്ട്സ്,
നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള ചിന്തകൾ.
ഇഫ് യു ഹാവ് ഡർട്ടി തോട്ട്സ് ഇൻ യുവർ മൈൻഡ്,
നിങ്ങളുടെ മനസ്സിൽ ചീത്തയായിട്ടുള്ള ചിന്തകൾ ഉണ്ടെന്നിരിക്കട്ടെ.
യു നോ വാട്ട് ഇറ്റ്സ് ലൈക്ക്,
എന്താ ജീവിതം എന്നറിയാമോ?
ഇറ്റ്സ് ലൈക്ക് ഹാവിംഗ് എ സ്റ്റിങ്കിംഗ് ഗാർബേജ് ബിൻ ഇൻ യുവർ സിറ്റിംഗ് റൂം.
നിങ്ങളുടെ സ്വീകരണ മുറിയിലെ അധികം നാറ്റം വമിക്കുന്ന ഒരു ഡസ്റ്റ്ബിൻ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അതേപോലെ കാണാം.
യു നോ ലൈക്ക് ഓൾ ദ റോട്ടൻ സ്റ്റഫ് യു ഹാവ് ഇൻ യുവർ കിച്ചൺ ഗാർബേജ് ബിൻ.
നിങ്ങളുടെ കിച്ചണിലുള്ള ആ നാറ്റം വമിക്കുന്ന ചീത്തയായിട്ടുള്ള സാധനങ്ങൾ.
ഈ ഗാർബേജ് ബിൻസ് വേർ യു പുട്ട് ഓൾഡ് പേപ്പേഴ്സ് ആൻഡ് ഓൾ ഡോണ്ട് സ്റ്റിങ്ക്.
നാം ഗാർബേജ് ബിന്നിലെ എല്ലായ്പ്പോഴും പേപ്പറുകളൊക്കെ ഇടാറുണ്ട്.
ദാറ്റ് ഡസന്റ് സ്റ്റിങ്ക്.
അത് ഒരിക്കലും ചീത്തയാകാറില്ല.
ബട്ട് the kitchen garbage always stinks.
അതിനാൽ നിങ്ങളുടെ കിച്ചണിലെ ഗാർബേജ് ബിൻ എടുത്ത് നോക്കിയാൽ അത് എല്ലായ്പ്പോഴും
നാറ്റം വമിക്കുന്നു.
കാരണം അതിലെ ആഹാരം എപ്പോഴും ചീത്തയാകുന്നു.
Now imagine if you kept that on your center table in your sitting room.
കാര്യം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ നടുവിൽ അങ്ങനെയുള്ള ആ ഫുഡ്, ചീഞ്ഞ ഫുഡ് എടുത്ത് വെച്ചെന്ന് ആലോചിച്ച്.
That's how it is to have dirty thoughts in your mind.
അങ്ങനെ തന്നെയാണ് ചീത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുള്ളത്.
But we are so careful that we don't want all that stink in your sitting room.
നിന്റെ സ്വീകരണ മുറിയിലെ ആ നാറ്റം വമിക്കുന്ന കിച്ചണിലെ ഡസ്റ്റ്ബിൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല.
But something more important than our sitting room, we have all this dirty stuff in our mind.
അതേപോലെ നമ്മളുടെ മനസ്സിൽ എല്ലാ ചീത്തയായിട്ടുള്ള സാധനങ്ങളാണ് നിറച്ചിരിക്കുന്നത്.
That's what the devil wants.
അതാണ് പിശാചിന് വേണ്ടത്.
Rob this man of his purity.
ഈ മനുഷ്യനിൽ നിന്നും അവന്റെ പരിശുദ്ധത അപഹരിക്കുക.
Purity is like a beautiful perfume.
പരിശുദ്ധത എന്ന് പറയുന്നത് വളരെ നല്ല മണമേറിയ ഒരു പെർഫ്യൂം പോലെയാണ്.
You sit in a room where nicely perfumed, how nice you feel sitting over there.
നല്ല പെർഫ്യൂം ഉള്ള ഒരു മുറിയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, എത്ര ഒരു നല്ല അനുഭവമായിരിക്കും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുന്നത്.
Your mind is like that, pure.
നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്, പരിശുദ്ധമുള്ളത്.
The devil robs that.
അങ്ങനെയുള്ളത് പിശാച് എല്ലായ്പ്പോഴും.
So we must remember, the devil's a thief.
നിങ്ങൾ എപ്പോഴും ഓർക്കണം, പിശാച് ഒരു കള്ളനാകുന്നു.
He has come to steal purity.
അവൻ നിങ്ങളുടെ പരിശുദ്ധത അപഹരിക്കാനായിട്ട് വന്നു വരുന്നു.
He has come to steal humility.
അവൻ നിങ്ങളുടെ താഴ്മ അപഹരിക്കാനായിട്ട് കടന്നു വരുന്നു.
He has come to steal your love.
നിങ്ങളുടെ സ്നേഹം അപഹരിക്കാനായിട്ട് അവൻ കടന്നു വരുന്നു.
He doesn't steal doctrine.
അവൻ ഉപദേശം അപഹരിക്കത്തില്ല.
Because he knows the more you are emphasizing some doctrine, the more a Pharisee you will become.
കാരണം അവനറിയാം നിങ്ങൾ എത്രയധികം ഉപദേശത്തിന്റെ പുറകെ പോകുന്നു, അത്രയധികം നിങ്ങൾ പരീക്ഷനായിത്തീരുന്നു.
സോ ഹി ഡസന്റ് ടേക്ക് അവേ ദാറ്റ്.
അതുകൊണ്ട് ഉപദേശത്തിന്റെ കാര്യങ്ങളൊന്നും അവൻ അപഹരിക്കുന്നില്ല.
ലൈഫ് ദാറ്റ് ഹി ടേക്സ് അവേ.
അവൻ എല്ലായ്പ്പോഴും കടന്നു വരുന്നത് നിങ്ങൾ അവന്റെ ജീവൻ അപഹരിക്കണം.
വി മസ്റ്റ് നോട്ട് ബി ഡിസീവ്ഡ്.
അതുകൊണ്ട് നാം ഒരിക്കലും ചതിക്കപ്പെടരുത്.
സോ ദ ജീസസ് സെഡ് ദ തീഫ് ഹാസ് കം ടു സ്റ്റീൽ.
കർത്താവ് പറഞ്ഞു കള്ളൻ അപഹരിക്കാനായി.
ബട്ട് ഹി സേസ് ഐ ഹാവ് ഓൾസോ കം, ബട്ട് ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്.
എന്നാൽ കർത്താവ് പറഞ്ഞു ഞാനും വന്നു, ഞാൻ നിങ്ങൾക്ക് ജീവനെ തരുവാനായി.
And not just life but abundant life.
വെറും ജീവനല്ല, സാധാരണ ജീവനല്ല, സമൃദ്ധിയായിട്ടുള്ള ജീവനെ തരുവാനായി.
Jesus pictured abundant life like rivers flowing out of our life.
യേശു കർത്താവ് സമൃദ്ധിയായ ജീവനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും ജീവന്റെ നദികൾ ഒഴുകുന്നതായിട്ടാണ്.
Life is like say one cup of water.
ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം പോണക്കെ.
How much can you quench your thirst or anybody else's thirst with one cup of water?
ഒരു കപ്പിലുള്ള നിറച്ചുള്ള വെള്ളത്തെ കൊണ്ട് എത്ര എന്തുമാത്രം നിങ്ങളുടെ ദാഹമോ മറ്റുള്ളവരുടെ ദാഹമോ തീർക്കാൻ സാധിക്കും?
Or even one bottle of water.
അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ.
It's just very limited.
അതെല്ലാം വളരെ കുറച്ച് ഒരു പരിധിയുള്ളതാണ്.
Yeah, it's good.
അത് നല്ലതാണ്.
Life is like one bottle of water.
ജീവൻ ഒരു ബോട്ടിൽ വെള്ളം പോലെ.
But abundant life is like rivers of water.
എന്നാൽ സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത് നദി പോലെയാണ്, ജീവജല നദി പോലെ.
Jesus said, I don't want to give you just one bottle of water. I want to have you to have rivers flowing out from you.
യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം തരുവാനായിട്ടല്ല വന്നത്, മറിച്ച് ജീവന്റെ ജലം സമൃദ്ധിയായിട്ട് തരുവാനായിട്ട്.
Rivers of life.
ജീവന്റെ നദി.
That's where, as I said, in many churches, the founders emphasize life. And those who follow very often emphasize the doctrine.
അനേക സഭകളിലെ അടിസ്ഥാനമായിട്ട് തുടങ്ങിയവർ ആ ജീവനെ കുറിച്ച് പറയുകയും അതിനുശേഷമുള്ള തലമുറ ഉപദേശത്തെ കുറിച്ച് പറയുകയും ചെയ്യും.
So you, all of you who are here, you've heard many wonderful teachings in the church.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സഭയിലെ മനോഹരമായ പഠിപ്പേരുകളെ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്.
One of the things that God has, I believe, raised us up to proclaim is the new covenant.
ദൈവം നമ്മുടെ ഇടയിൽ വിളംബരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പുതിയ നിയമ സഭ, പുതിയ ഉടമ്പടി.
There are not many churches proclaiming that.
ഇന്ന് അനേക സഭകളും അതേക്കുറിച്ച് സംസാരിക്കാറില്ല.
There are not many proclaiming victory over sin.
അനേകര് പാപത്തിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കാറില്ല.
Victory over dirty thoughts and anger and all that, hardly anybody preaches about these things today.
ആ ദേശത്തിന് മേലുള്ള വിജയം, ചീത്ത ചിന്തയെക്കുറിച്ചുള്ള വിജയം, ഇതേക്കുറിച്ചൊന്നും ഇന്ന് ആരും സംസാരിക്കാറില്ല.
Victory over the love of money.
പണ ദ്രവ്യാഗ്രഹത്തിനെ കുറിച്ചുള്ള ജയം,
അതേപോലെ
ഈ കാര്യങ്ങളെ കുറിച്ച് ആരും തന്നെ സംസാരിക്കാറില്ല എന്നുള്ള സത്യം.
സോ ഗോഡ് ഹാസ് ടു റേസ് അപ്പ് സം ചർച്ച് ടു പ്രീച്ച് ദീസ് തിങ്സ്.
അതുകൊണ്ട് ദൈവം ചില പുതിയ വിഭാഗത്തെ ഉയർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്.
And that's the ministry he has given to us.
ആ ഒരു ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്.
But it's very easy to lose sight of that.
അതിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്.
And to be taken up with all types of little things.
ആ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് അതിന്റെ പിന്നാലെ പോവുക.
That's exactly what the devil wants.
അതാണ് ശാസ്ത്രത്തിന് വേണ്ടിയ കാര്യം.
Then you can say the devil has stolen something in that church.
അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒക്കെ ആ സഭയിൽ നിന്ന് പിശാച് ചില കാര്യങ്ങൾ അപഹരിച്ചിരിക്കുന്നു.
I mean, think if we went out for a little 10-minute break and came back.
നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ഒരു പത്ത് മിനിറ്റിന്റെ ബ്രേക്കിന് നമ്മൾ വെളിയിൽ പോയിട്ട് കടം തിരിച്ചു വന്നു.
And by the time the camera is missing, the computer is missing, the projector is missing.
തിരിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ടു കമ്പ്യൂട്ടറും ക്യാമറയും പ്രൊജക്ടറും എല്ലാം
everything is gone.
എല്ലാം പോയി.
And the chairs are here.
കസേര മാത്രമേ ഇവിടെ ഉള്ളൂ.
Would it disturb you?
അത് നിങ്ങൾക്ക് തടസ്സമുണ്ടാവുമോ അല്ലെങ്കിൽ സങ്കടമുണ്ടാവുമോ?
Oh, will you say, well, thank God, at least the chairs are here.
ആവോ നിങ്ങൾ പറയുമോ, ദൈവത്തിന് സ്തോത്രം, ഈ കസേരയെങ്കിലും ഇവിടെ ഉണ്ടല്ലോ.
That's the condition of many churches.
അനേക സഭയുടെ അവസ്ഥ ഇതാണ്.
The most important things are all stolen.
പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു.
Oh, we still have few.
ഇപ്പോഴും നമുക്ക് കസേരയുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം.
We have to be alert.
നാം ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്.
When love is gone, everything is gone.
സ്നേഹം പോയപ്പോൾ എല്ലാം കടന്നുപോയി സഭയുടെ.
I would rather lose my computer than lose my love for Jesus Christ.
എന്റെ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടാലും ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Any day, God is my witness.
ഒരു ദിവസം പോലും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അതിന് സാക്ഷി.
I would rather lose my computer than lose my love for other people.
മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹം നഷ്ടപ്പെടുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടാലും സാരമില്ല.
Because that's only money. God can give me another one.
കാരണം കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു പണത്തിന്റെ കാര്യമേ ഉള്ളൂ, അത് എന്നെങ്കിലും ദൈവത്തിന് എനിക്ക് തരാൻ സാധിക്കും.
But if I lose my love,
എന്നാൽ എന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ,
every day I live without love, I have lost that day.
ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്ന ഓരോ ദിവസവും സ്നേഹം നഷ്ടപ്പെട്ട ദിവസമാണെങ്കിൽ എനിക്ക് ആ ദിവസം നഷ്ടപ്പെട്ടതിന് തുല്യമാണ്.
I can never get that day back.
ആ ദിവസം എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല.
Do you know that? There's something even Almighty God cannot do for you.
നിങ്ങൾക്കറിയാമോ, ആ നഷ്ടപ്പെട്ട ദിവസത്തെ കുറിച്ച് സർവശക്തനായ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല.
Supposing I wasted the whole of the year 2006.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2006 മുഴുവൻ ഞാൻ വേസ്റ്റ് ആക്കിയിരിക്കട്ടെ.
ജനുവരി ടു ഡിസംബർ.
ജനുവരി തൊട്ട് ഡിസംബർ.
I was backslidden like that.
ഞാൻ പിന്മാറ്റക്കാരനും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലായി അകപ്പെട്ടിരിക്കട്ടെ.
And now I've come back.
ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നു.
Good.
നല്ല കാര്യം.
But even Almighty God cannot give you back what you could have got in those 365 days in
2006. 2006-ile nashtapetta 365 divasam sarvashaktanaya devathinu polum nirakku thirichiran.
It's gone forever.
Karena adu nithyamayittu nashtapettu.
There's something you have lost for all eternity.
Nithyadeyalayitte ningalku sila karyangal nashtapettirikkunu.
Because you were careless.
Karena ningal shraddhayullavarayirunnilla.
That's why Moses prayed this prayer in Psalm 90.
അതുകൊണ്ടാണ് മോശ 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്.
You know, David wrote most of the Psalms.
ദാവീദ് മിക്ക സങ്കീർത്തനങ്ങളും എഴുതിയതായിട്ട് നമുക്കറിയാം.
But Moses wrote one psalm.
എന്നാൽ മോശ ഒരേ ഒരു സങ്കീർത്തനമേ എഴുതിയിട്ടുള്ളൂ.
Psalm 90.
90-ാം സങ്കീർത്തനം.
And he saw how people were dying all around him.
അവൻ മോശ കണ്ടു ആൾക്കാരെ അവിടെ ഇവിടെ എങ്ങനെയാണ് മരിക്കുന്നതെന്ന്.
Every day.
എല്ലാ ദിവസവും
40-50 people were dying around him.
അവരുടെ ചുറ്റും 40-50 ആൾക്കാരെ മരിച്ചുകൊണ്ടിരുന്നു.
You know that?
നിങ്ങൾക്കറിയാമോ?
Every day.
എല്ലാ ദിവസവും
40 funerals.
40 ശവസംസ്കാര ചടങ്ങ്.
every single day.
ഓരോ ദിവസവും 40 പേരെ 40 to 50 പേര് മരിക്കുന്നു.
For 40 years.
40 വർഷത്തെ കാര്യമാണ്.
Now you try and work that out. Do the mathematics on that. 40 people every day, 40, 45 every day for 40 years.
നിങ്ങൾ ഒന്ന് കണക്കുകൂട്ടി നോക്കേ. 40 വെച്ച് ഓരോ ദിവസവും മരിക്കുന്നു 40 വർഷക്കാലം. എത്ര പേരായിരിക്കും?
That's about 40, 50 people every day means 600,000 in 40 years.
40 വർഷം നമ്മൾ കണക്കുകൂട്ടി നോക്കിയാൽ അറിയാം 600,000 ആൾക്കാർ മരിച്ചതായിട്ട്.
And Moses saw that.
മോശ അത് കണ്ടു.
And he says here,
അവനോട് പറയുന്നു,
into God, to the Lord, in verse 7.
ഏഴാം വാക്യത്തിൽ കർത്താവിനോട് അവൻ പറയുന്നു,
Lord, we are consumed by your anger.
ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു.
You, verse 8, you placed our iniquities before you.
എട്ടാം വാക്യം, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും.
Yeah, he's saying, Lord, we disobeyed you at the borders of the promised land. We didn't go in.
അവർ പറയാണ്, ഞങ്ങൾ നിന്നെ അനുസരണക്കേട് നടത്തി വാസ്തു നാടിന്റെ അതിന്റെ ബോർഡർ വരെ എത്തിയുള്ളൂ, അതിന്റെ അപ്പുറത്ത് പോയി.
And all our days, verse 9, have declined in your fury. We have finished our years like a sigh.
അതിന്റെ ഒമ്പതാം വാക്യം പറയുന്നത്, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു.
And these young 30-year-old people, verse 10, they will live maximum only up to 70 years and they'll die.
ഈ 30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരെ പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ അവർ 70 വയസ്സ് വർഷം മാത്രമേ ജീവിക്കുള്ളൂ.
And these 40-year-old people, they will live up to 80 and die.
40 വയസ്സുള്ളവരെ 80 വരെ ജീവിച്ചിട്ട് അവർ മരിക്കും.
Now 80 years is a long life for us, but those days people were living for 100 and 120 years.
80 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വലിയ ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് 100 120 വർഷക്കാലം ജീവിച്ചിരുന്നവരാണ്.
I mean that's like today somebody dying at the age of 40.
അന്നത്തെ 80 വർഷം എന്ന് പറയുന്നത് ഇന്ന് 40 വയസ്സിന് തുല്യമാണ്.
You hear somebody died at 40 and say what happened?
നിങ്ങൾ ആരെങ്കിലും 40 വയസ്സിൽ മരിച്ചാൽ നിങ്ങൾ ഉടനെ ചോദിക്കില്ലേ എന്ത് പറ്റി?
I mean not if you die you can't ask that, but if somebody else dies that.
നിങ്ങൾ ചോദിക്കുന്നല്ല, വേറെ ആരെങ്കിലും നിങ്ങൾ ചോദിക്കില്ലേ.
So Moses is saying, how are these guys dying at 70 and 80?
മോശ ഇവിടെ ചോദിക്കുകയാണേ, ഇതെങ്ങനെയാണ് 70-ലും 80-ലും ഈ ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നത്? കാരണം ദൈവം തന്റെ ക്രോധത്തിൽ അവരെ ശിക്ഷിക്കുകയായിരുന്നു.
സോ ലോർഡ് വാട്ട് ഷാൽ വി സേ?
കർത്താവേ ഞങ്ങൾ എന്ത് പറയണം?
വേഴ്സ് 11, ഹൂ കൻ അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് യുവർ ആംഗർ.
11-ാം വാക്യം, നിന്റെ കോപത്തിന്റെ ശക്തിയെയും
നിന്റെ യുവർ ഫ്യൂറി അക്കോർഡിംഗ് ടു ദ റെവറൻസ് ദാറ്റ് ഈസ് ഡ്യൂ ടു യു.
നിന്റെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ?
സോ ലോർഡ് ഹിയർ ഇസ് ദ പ്രേയർ.
കർത്താവേ ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
ലോർഡ് ടീച്ച് അസ് ടു നമ്പർ ഈച്ച് ഡേ ഓഫ് ഔർ ലൈഫ് സോ ദാറ്റ് വി കൻ പ്രസന്റ് യു എ ഹാർട്ട് ഓഫ് വിസ്ഡം.
ആ ദൈവത്തിന്റെ ജ്ഞാനം തരത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയം തരാൻ വേണ്ടി ഞങ്ങളുടെ ഓരോ ദിവസങ്ങളെയും എണ്ണുവാൻ ശ്രമിക്കണമേ കർത്താവേ.
Teach me to value each day of my life.
കർത്താവേ എന്റെ ഓരോ ദിവസവും വിലയേറിയതായിട്ട് എണ്ണുവാൻ എന്നെ സഹായിക്കണമേ.
Lord, I can't do anything about the 365 days in 2006 that I backslid and wasted.
കർത്താവേ ആ 2006-ലെ 365 ദിവസം നഷ്ടപ്പെട്ടതും പിന്മാറ്റത്തിലായിരുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല.
And many days in 2007 as well.
അതേപോലെ തന്നെ ഈ പുതിയ വർഷത്തിന്റെ 2007-ലും ചില ദിവസങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
I can't do anything about that.
എനിക്ക് അതേക്കുറിച്ച് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല.
But I still got another 60-70 days left in this year.
എന്നാൽ ഈ ദിവസത്തിൽ ഈ വർഷത്തിൽ ഇനിയും 10-60 ദിവസം കൂടെ 10-60 ദിവസം കൂടെ എനിക്ക് ബാലൻസ് ഉണ്ട്.
Lord, help me to live wisely.
കർത്താവേ ജ്ഞാനിയായിട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ.
And for the rest of my life,
എന്റെ ജീവിതത്തിന്റെ ബാക്കിയുള്ള സമയം മുഴുവൻ.
Teach us to not number our years. It says, teach us to number our days.
ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വർഷങ്ങളെ എണ്ണുവാനായിട്ടല്ല, മറിച്ച് ദിവസങ്ങളെ എണ്ണുവാനായിട്ട് പഠിപ്പിക്കണം.
Every day,
എല്ലാ ദിവസവും.
It's a day the Lord wants me to be an overcomer.
എല്ലാ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനൊരു വിജയമുള്ള വ്യക്തിയായിട്ട് തീരുന്ന ദിവസമായിരിക്കണം.
To guard my heart so the devil doesn't rob me of my purity.
ദൈവം എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പിശാചിനെ എന്റെ പരിശുദ്ധത അപഹരിക്കാൻ സാധിക്കില്ല.
And to guard my heart so that the devil doesn't rob me of my love.
നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നെങ്കിൽ,
so that the devil doesn't rob us of our love or humility.
പിശാചിനെ നമ്മുടെ താഴ്മയോ നമ്മുടെ സ്നേഹമോ അപഹരിക്കാൻ സാധിക്കില്ല.
We got to be careful.
നാം അതേക്കുറിച്ച് സൂക്ഷിക്കേണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു.
How many of you locked your doors before you came here this morning?
നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ വീട് എത്ര ആൾക്കാർ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു?
I put two locks on my house door before.
ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുണ്ട്. എന്റെ വീടിന് രണ്ട് ലോക്ക് ഉണ്ട്.
Because we have a lot of thieves in Bangalore, I'll tell you that.
കാരണം ഞാൻ പറയുന്നു ബാംഗ്ലൂരിൽ ഒത്തിരി കള്ളന്മാരുണ്ട്.
And they are very clever thieves too.
അവർ വളരെ ബുദ്ധിയുള്ള കള്ളന്മാരാണ്.
They are not as clever as the devil, but
പിശാചിനെ പോലെ ബുദ്ധിയുള്ളവനല്ല.
The devil is very clever.
പിശാച് വളരെ ബുദ്ധിമാനാണ്.
If you are careless,
നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ,
like that he will steal something valuable in your life.
നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലയേറിയ സാധനങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് അവൻ അപഹരിച്ചുകൊണ്ട് പോകും.
So we have to be very careful.
അതുകൊണ്ട് നാം,
Lord, give me wisdom.
അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയാലുക്കളായിരിക്കണം. കർത്താവേ, എനിക്ക് ജ്ഞാനം തരണമേ.
If you have a slight bad feeling in your heart towards another brother or sister,
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സഹോദരനോ സഹോദരിയോടോ നേരെ ഒരു അല്പമെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ,
very little,
വളരെ ചെറിയ തോതിൽ,
do you take it seriously?
നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുമോ?
You know, that little bit,
ആ ചെറിയ തോത്,
is like losing 1 million dirhams.
ഒരു മില്യൺ ദിർഹം നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്നിരിക്കട്ടെ.
Supposing you say, oh, little bad feeling.
ഉദാഹരണത്തിന് നിങ്ങൾ പറയാ, ഓ അത് സാരമില്ല, ഒരു ചെറിയ ചിന്തയല്ലേ.
Oh, that's okay, only he stole only 1 million dirhams from me, that's all right.
Okay, ഒരു മില്യൺ ദിർഹം മാത്രമല്ലേ അവൻ കണ്ടെടുത്തുള്ളൂ എന്ന് പറയൂ.
We wouldn't say that with money.
പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അത് പറയത്തില്ല.
But we don't realize that love is more valuable.
നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല സ്നേഹം വളരെ വിലയേറിയതാണെന്ന്.
If I give you all a piece of paper,
നിങ്ങൾക്ക് ഞാനൊരു ഒരു കഷ്ണം പേപ്പർ തന്നാ,
please write down,
എന്നിട്ട് പറയാണ് അതിനകത്ത് എഴുതുക,
what is more valuable,
എന്താണ് വിലയേറിയത്,
love or money,
സ്നേഹമാണോ പണമാണോ.
What will all of you write?
നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത്?
You all know the right answer.
നിങ്ങൾ എല്ലാവർക്കും സത്യമായിട്ടുള്ള അറിയാം, കാര്യം അറിയാം.
You are also spiritual. Love is the great.
നിങ്ങൾ എല്ലാവരും അവിടെ സ്നേഹം വളരെ ആത്മീയരാണ്. നിങ്ങൾ എല്ലാവരും അവിടെ എഴുതി വെക്കും സ്നേഹം.
But in actual practice,
എന്നാൽ ശരിയായിട്ടുള്ള ജീവിതത്തിന്റെ പ്രവർത്തിയിൽ,
we are so careful with our money.
നാം പലപ്പോഴും നമ്മുടെ പണത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധാലുക്കളാണ്.
Why not be careful with love?
അതേ രീതിയിൽ എന്തുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നില്ല?
If we have lost it,
നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടെങ്കിൽ,
or humility,
അല്ലെങ്കിൽ താഴ്മയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ
ശ്രദ്ധിക്കുന്നില്ല?
അല്ലെങ്കിൽ പരിശുദ്ധതയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നില്ല?
You know, you can look at a dirty picture, sexually dirty picture for 5 seconds.
നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് തെറ്റായിട്ടുള്ള ഒരു ചിത്രം നോക്കി, അല്ലെങ്കിൽ സെക്സ്വലി ആയിട്ട് ചീത്തയായിട്ടുള്ള ഒരു,
only 5 seconds,
5 സെക്കൻഡ് മാത്രം ചിന്തിക്കട്ടെ.
Thing is in your mind for the next 50 years.
അടുത്ത 50 വർഷക്കാലം തെറ്റായിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കിടക്കും.
If you had rejected it immediately, no, I don't want it.
നിങ്ങൾ ഉടനെ തന്നെ പറയാണ് വേണ്ട, എനിക്കിത് വേണ്ട.
You know, we can't afford, we cannot avoid seeing certain things because we don't expect to see certain things in some places.
ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒക്കെ വരും, കാരണം ചില സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ അത് പെട്ടെന്ന് വരും.
ഇഫ് യു റിജക്ട് ഇറ്റ് ഇമീഡിയറ്റ്ലി,
ആ സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാം എനിക്കിത് വേണ്ട.
യുവർ ഇന്നർ മാൻ നോസ് ദിസ് ചാപ് ഡസന്റ് ലൈക്ക് ദാറ്റ്.
നിങ്ങളുടെ ഉള്ളിലത്തെ മനുഷ്യനറിയാം ഈ വ്യക്തിക്ക് ഇത് ആഗ്രഹമില്ല.
ദാറ്റ് വിൽ നോട്ട് റിമെയിൻ ഇൻ യുവർ മൈൻഡ്, ഇറ്റ് വിൽ ഗോ.
അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ കിടക്കത്തില്ല, അത് പോയി.
ബട്ട് യു നോ, ഇഫ് യുവർ ഇന്നർ മാൻ ഡിസ്കവേഴ്സ് ദാറ്റ് this have like certain types of pictures,
എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെ ഇങ്ങനെ ചിന്തിക്കുന്നിരിക്കുന്നത് ഇവനെ ചില കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ളതാണ്.
He acts very holy and all in the church, I know that.
അവൻ ദൈവത്തിന്റെ സഭയിൽ വന്നിട്ട് വളരെ വിശുദ്ധനായിട്ടൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്.
But I know what he really like.
എന്നാൽ ഇവന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണ് ഇവൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം.
Those things will remain in your mind forever.
ആ കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്നും നിലനിൽക്കും.
I'll tell you, you'll suffer with it, with bad dreams.
ഞാൻ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള സ്വപ്നത്താൽ നിങ്ങൾ ഭാരപ്പെടും.
ഓൾ യുവർ ലൈഫ് യു സഫർ,
നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ കഷ്ടം അനുഭവിക്കും.
ബിക്കോസ് ദി ഡെവിൾ സ്റ്റോൾ സംതിങ് ഫ്രം യു,
കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാച് ചിലത്.
ജീസസ് ഹാസ് കം ടു ഗിവ് അസ് ലൈഫ് ആൻഡ് അബണ്ടന്റ് ലൈഫ്.
യേശു കർത്താവ് വന്നത് ജീവനെ തരുവാനായിട്ട്, സമൃദ്ധിയായ ജീവനെ തരുവാനായിട്ട്.
ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്,
നിങ്ങളുടെ സാധാരണ ജീവനെ കുറിച്ച് സംതൃപ്തിയായി തീരരുത്.
വി മസ്റ്റ് ഹാവ് അബണ്ടന്റ് ലൈഫ്,
നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടായിരിക്കണം.
ഓക്കെ, നൗ ഐ വിൽ ഗിവ് യു എ പിക്ചർ ഓഫ് ലൈഫ്,
ജീവനെ കുറിച്ചൊരു പടം ഞാനിങ്ങനെ തരാം.
ഹിയർ ഇസ് എ മാൻ ലൈയിങ് ഇൻ എ ഹോസ്പിറ്റൽ,
ഇവിടെ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ കിടക്കുവാനിരിക്കട്ടെ.
വിത്ത് യു സീൻ സം പീപ്പിൾ ലൈക് ദാറ്റ് വിത്ത് ട്യൂബ്സ് ഇൻ ദേർ നോസ് ആൻഡ് ആർംസ് ആൻഡ് ഓൾ ഓവർ ദി പ്ലേസ്.
നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടായിരിക്കും, മൂക്കിലൂടെയും കൈയിലൂടെയും എല്ലാം ഒത്തിരി ചൂടുകൾ കെട്ടിയ ഒരു വ്യക്തികൾ.
ഹി ഈസ് ഹാർഡ്ലി ഏബിൾ ടു ബ്രീത്ത്,
ശ്വാസം പോലും എടുക്കാൻ വരാത്ത ഒരു അവസ്ഥ.
ഹാസ് ഹി ഗോട്ട് ലൈഫ്,
അദ്ദേഹത്തിന് ജീവനുണ്ടോ?
ഓക്കെ, now I'm going to give you another picture.
വേറൊരു ചിത്രം ഞാൻ തരാൻ പോയി.
Here is a young 22-year-old fellow playing on the football field.
22 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കുകയാണ്
പ്ലേ ഫോർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് നൌ ഇറ്റ് ഓവർ ടൈം ആൻഡ് ഹി സ്റ്റിൽ റണ്ണിംഗ് ഫുൾ സ്പീഡ്
ഫുൾ ഒന്നര മണിക്കൂറിന്റെ സമയം കളിച്ചു കഴിഞ്ഞ് എക്സ്ട്രാ ടൈം വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്
ആൻഡ് ഹി സ്റ്റിൽ റണ്ണിംഗ് ഫുൾ സ്പീഡ്
ഇപ്പോഴും അവൻ നല്ല സ്പീഡില് നല്ല ശക്തിയോടെ ഓടുകയാണ്
ഹാസ് ഹി ഗോട്ട് ലൈഫ്
അവന് ജീവനുണ്ടോ
വിച്ച് വൺ ഡു യു വാണ്ട്
ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്
വൺ ഇസ് ലൈഫ് ദി അദർ ഇസ് അബണ്ടന്റ് ലൈഫ്
ഒന്നെന്ന് പറയാം ആദ്യത്തെ പറഞ്ഞത് ജീവനും രണ്ടാമത്തേത് പറഞ്ഞത് സമൃദ്ധിയായ ജീവനുമാണ്
That's a picture of two types of Christianity.
അതാണ് രണ്ട് രീതിയിലുള്ള ഇന്നത്തെ ക്രിസ്തീയ
A lot of Christians like that.
അനേക ക്രിസ്ത്യാനികൾ ഇന്ന് ആ ഒരു അവസ്ഥയിലാണ്.
Are you born again?
നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ചതാണോ?
Yes.
സാധാരണ
ജീവിതം. I'm surviving.
ഞാൻ ഒരു വിധത്തിലൊക്കെ ജീവിക്കുകയാണ്.
That's not what how we are to live. That's not how we are to live.
അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്.
We must have the power of the Holy Spirit.
നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലായ്പ്പോഴും
ഉണ്ടായിരിക്കണം. Zealous for God.
ദൈവത്തിനു വേണ്ടി എപ്പോഴും എരിയുന്നവരായിരിക്കണം.
All the time.
എല്ലായ്പ്പോഴും.
Anytime ready to live for God to serve him.
കർത്താവിനു വേണ്ടി ഏത് ദിവസവും ജീവിക്കാനായിട്ടും അവനു വേണ്ടി ശുശ്രൂഷിക്കാനായിട്ടും തയ്യാറായിരിക്കണം.
Never ashamed to stand for him.
കർത്താവിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ഒരിക്കലും ലജ്ജ ഉണ്ടായിരിക്കരുത്.
I say Lord if my standing for Christ means that I lose my job I lose my job
ingane chindichu kekka kathave njan ninakku vendi ennittu ninnal ende joli nashtapiduvengil joli nashtapidatte
it happened to me many times in the navy
navy njan joli edunna samayathu anekam kadangal undayittunde
they could have jailed me for disobeying my senior officer
ende senior officer mare yesu kathavinte sila karyangal mugandaram anusarnikkal nadathiyathine jail idamayirunnu
I told them sir I'm a Christian I can't do that my conscience does not permit me
aa sahajaryangalokke njan avarodu paranju sir njan ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു
But by God's grace they never sent me to jail.
ദൈവത്തിന്റെ കൃപയാലെ അവർ ഒരിക്കലും എന്നെ ജയിലിൽ കൊണ്ടിട്ടില്ല.
But they could have if some officer really hated me they could have done that.
ചില ഓഫീസർമാർ എന്നെ വളരെയധികം വെറുത്തിരുന്നു അവർക്ക് അത് ചെയ്യാമായിരുന്നു
Because it is a very serious thing to disobey a senior officer.
കാരണം ഒരു സീനിയർ ഓഫീസറിനെ അനുസരിക്കാതിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
They could have cooked up some false story and put me in jail.
അവരെ ചില തെറ്റായിട്ടുള്ള കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ
ജയിലിടാമായിരുന്നു I'm sorry sir I'm a Christian I can't do that
അനേക സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് സാറേ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്
They would give me a bad report so I don't get a promotion that's okay
അവരുടെ എന്ത് സംഭവിക്കുന്നു അവരെ അവരുടെ റിപ്പോർട്ടിലൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ എനിക്ക് വേണ്ടി എഴുതും എനിക്ക് പ്രൊമോഷൻ
കിട്ടും once they transferred me away in half an hour I got a transfer
അല്ലെങ്കിൽ എന്നെ ഒരിക്കൽ എന്നെ ഇങ്ങനെ സംഭവിച്ചു എന്നെ വലിയ ദൂരസ്ഥലത്തേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു
ദാറ്റ്സ് ഓക്കെ
അതൊന്നും എനിക്ക് ഓക്കെയാണ്
But I said I'm going to be a Christian.
എന്നാൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും.
You know how old I was?
ഞാൻ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് അറിയുമോ?
22,
23 വയസ്സുള്ള ആളാണ്.
But God was testing me.
ദൈവം ആ സമയത്ത് എന്നെ പരിശോധിക്കുകയാണ്.
In these different situations.
ഇങ്ങനെയുള്ള അനേക സാഹചര്യങ്ങൾ കൂടെ.
Will he just keep quiet and do what is wrong?
അവൻ ജസ്റ്റ് മൗനമായിട്ടിരുന്ന് ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ
ചെയ്യും. Will he stand for me?
അതോ അവൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമോ?
And when he the Lord saw new tested me number of times.
കർത്താവ് അനേക സമയങ്ങൾ അനേക പ്രാവശ്യം ഇങ്ങനെ എന്നെ പരിശോധിച്ചു.
When I was 24 years old.
ഞാൻ 24 വയസ്സുണ്ടായിരുന്നപ്പോൾ.
One day the Lord called me.
ദൈവം എന്നെ വിളിച്ചു.
Leave your job. I want to give you something much higher.
നിന്റെ ജോലി ഉപേക്ഷിക്കുക. ഇതിലും വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് തരാൻ പോകുന്നു.
I want you to be my servant.
ഞാൻ നീ എന്റെ ശുശ്രൂഷക്കാരൻ എന്റെ ദാസനായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
That was the greatest honor. It was like a multiple promotion.
അത് ഏറ്റവും വലിയ പ്രൊമോഷൻ ആയിട്ട് ഞാൻ കരുതുന്നു. വലിയ പ്രൊമോഷൻ ആയിട്ട്.
But he had tested me many times before that.
എന്നാൽ അതിനു മുമ്പായിട്ട് അനേക സമയത്ത് അവൻ എന്നെ ശോധന ചെയ്തിരുന്നു.
God may not call you to full-time service, but he tests you before he can give you a ministry.
ദൈവം ചിലപ്പോൾ ഒരു നിങ്ങളെ വലിയൊരു ഫുൾ ടൈം ക്രിസ്ത്യാനിയായിട്ട് അല്ലായിരിക്കും വിളിക്കുന്നത് എന്നാൽ എന്തെങ്കിലും ചുമതല തരുന്നതിന് മുമ്പായിട്ട് അനേക സമയത്ത് അവൻ നിങ്ങളെ ശോധന ചെയ്യും പരീക്ഷിക്കും
ആൻഡ് വെൻ ഹി പാസ് ദി ടെസ്റ്റ് ഹി വിൽ ഗിവ് യു അബണ്ടന്റ് ലൈഫ്
എന്നാൽ നിങ്ങൾ ആ പരീക്ഷകൾ ഓരോന്നും ജയിക്കുമ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ അവൻ തരും
ഗോഡ് വാണ്ട്സ് യു ടു ഹാവ് എ ഹാർട്ട് ദാറ്റ്സ് ഫുൾ ഓഫ് പ്യൂരിറ്റി
ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം മുഴുവൻ പരിശുദ്ധിയുള്ളതായി തീരണം എന്നാണ്
ഫുൾ ഓഫ് എ സ്പിരിറ്റ് ഓഫ് സർവീസ്
മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള മനസ്സ്
Why you never want to be a leader but only a servant.
നിങ്ങൾക്ക് ഒരിക്കലും ഒരു നേതാവാകാനായിട്ട് ആഗ്രഹിക്കാതെ ഒരു ശുശ്രൂഷക്കാരൻ ഒരു ദാസനാകുന്ന ഒരു അവസ്ഥ.
You know that's what God is looking for.
ദൈവം അതാണ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത്.
Not those who want titles.
പദവിയുള്ള ഒരു പദവിക്ക് നോക്കുന്ന ആൾക്കാരെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
Think of a mother at home.
വീട്ടിൽ ഇരിക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക.
She doesn't go around with a badge saying mother.
അവൾ ഒരിക്കലും തന്റെ ബാഗിൽ എഴുതി വെച്ചിട്ട് ഇത് ഞാൻ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഇല്ല ഒരിക്കലും അങ്ങനെ പറയാറില്ല.
She does all the dirty jobs in the home that a mother does.
ഒരു മാതാവ് ചെയ്യേണ്ട എല്ലാ വൃത്തികെട്ട ജോലികളും വീട്ടിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
ഇൻ ദ കിച്ചൺ,
നമ്മുടെ അടുക്കളയിലെ.
How much does she get paid for it?
അതിൽ നിന്നല്ല അവൾക്ക് എത്ര പ്രതിഫലം കിട്ടുന്നത്?
No salary.
യാതൊരു ശമ്പളവും ഇല്ല.
Year after year after year.
വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ഇങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു.
No badge, no title.
അവിടെ സ്ഥാനങ്ങളും മാനങ്ങളും ഇല്ല.
God is looking for people like that.
അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം നോക്കുന്നു.
Who will serve him in the church.
ദൈവത്തിന്റെ സഭയിൽ അങ്ങനെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ആൾക്കാരെ ദൈവം നോക്കുന്നു.
That's always been my example.
എന്റെ മാതൃക എല്ലായ്പ്പോഴും അതായിരുന്നു.
I see how fathers and mothers serve their children.
മാതാപിതാക്കളെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ശുശ്രൂഷിച്ചതെന്ന് ഞാൻ കണ്ടിരുന്നു.
How fathers will work in the hot sun and work so hard to get a good living for their children.
തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാനായിട്ട് മരുഭൂമിയിൽ കടന്ന് ഇങ്ങനെ കൂടത്തെ അവർ കഷ്ടതമാരെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്.
What all of you fathers are doing.
അതാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന പിതാക്കന്മാരായിട്ടുള്ളവർ ചെയ്യുന്നത്.
Even unconverted godless fathers do that for their children.
രക്ഷിക്കപ്പെടാത്ത ദൈവമില്ലാത്ത പിതാക്കന്മാർ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു.
But it's very difficult for God to find such people in the church.
എന്നാൽ ദൈവസഭയിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ
no desire for money, position, honor, title, nothing.
സ്ഥാനമാനാദികൾ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ
I have seen all over every denomination in Christianity.
ക്രിസ്തീയ സമൂഹങ്ങളിലുള്ള അനേക വിഭാഗങ്ങളെല്ലാം ഞാൻ ഇത് കണ്ടിരിക്കുന്നു.
Everywhere people want honor.
എല്ലായിടത്തും ആൾക്കാർക്ക് ബഹുമാനമാണ് വേണ്ടത്.
Some people want honor and money.
ചില ആൾക്കാർക്ക് ബഹുമാനവും അതേപോലെ തന്നെ പണവും വേണം.
Some people don't want money but they want honor.
ചില ആൾക്കാർക്ക് പണം വേണ്ട എന്നാൽ സ്ഥാനം വേണം.
But a true father and mother, they don't want money and they don't want honor.
ഒരു സത്യമായിട്ടുള്ള മാതാപിതാവ് അവർക്ക് മാനവും വേണ്ട പണവും വേണ്ട സ്ഥാനവും വേണ്ട.
I will never forget the story, a true story I heard of a poor mother in America.
അമേരിക്കയിലുള്ള ഒരു ദരിദ്രയായ ഒരു മാതാവിന്റെ കഥ നടന്ന സംഭവം ഒരിക്കലും ഞാൻ മറക്കില്ല.
She had a son grown, you know, some 28 25 year old son.
അവൾക്ക് 25 വയസ്സുള്ള ഒരു പ്രായ ചെറുപ്പക്കാരന്റെ മകൻ ഉണ്ടായിരുന്നു.
Some case they accused him falsely. He was put in jail for many years.
അനേക വർഷങ്ങളെ അവനെ അങ്ങനെ ജയിലിലിട്ടു.
And this mother was convinced that my son has been falsely charged.
ആ മാതാവിന്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്റെ പുത്രനെ തെറ്റില്ലാതെയാണ് അവരെ ജയിലിലിട്ടിരിക്കുന്നത്.
And but it is so expensive to hire a lawyer.
എന്നാലെ അതിനുവേണ്ടി വാദിക്കാനായിട്ട് ഒരു വക്കീലിനെ വെക്കുക എന്നുള്ളത് വളരെ വിലയേറിയതായിരുന്നു.
And you need to get a good lawyer to get out of jail.
ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു വക്കീലിനെ ആവശ്യമാണ്.
And you know, she was just a woman who went around cleaning houses. That was her job.
അവളുടെ ജോലി എന്തെന്നാല് ചില വീടുകളിലൊക്കെ പോയി വീട് ക്ലീൻ ചെയ്യുന്ന ജോലിയായിരുന്നു.
She worked and worked, took extra jobs, overtime work, worked day and night to save money to get her son out of jail.
തന്റെ ഈ പുത്രനെ ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവൾ രാവും പകലും ഓവർടൈം ചെയ്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കി.
After some years,
കുറച്ച് വർഷങ്ങൾക്ക് ശേഷം
she would live very simply.
അവൾ വളരെ ലളിതമായിട്ട് ജീവിച്ചിരുന്നു.
Save money to get a good lawyer.
അങ്ങനെ നല്ലൊരു വക്കീലിനെ കിട്ടുവാനായിട്ട് വേണ്ടി പണം സമ്പാദിച്ചു.
And got her son out of jail.
അങ്ങനെ തന്റെ പുത്രനെ ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു.
I said, Lord, make me serve your church like that.
ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ നിന്റെ സഭയെ അങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ.
You know, God wants many of you to be like that.
നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മിക്കവരും ദൈവം അങ്ങനെയാകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
Where you say, Lord, I want to serve your church.
നിങ്ങൾ പറയേണ്ടിയിരിക്കുന്ന കർത്താവേ നിന്റെ സഭയെ ഞാൻ ശുശ്രൂഷിക്കാനായി.
I don't want any honor.
എനിക്ക് യാതൊരു ബഹുമതിയും വേണ്ട.
I don't want any money.
എനിക്കൊരു പണവും വേണ്ട.
I don't even want anybody to think I've done something.
മറ്റുള്ളവരെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തെന്ന് പോലും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I'm glad to do something and people think that somebody else did it. That's fine.
ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവർ വിചാരിക്കുകയാണ്, വേറെ ആരെണ്ടോ അത് ചെയ്തെന്ന് വിചാരിച്ചാലും ഞാൻ സന്തോഷമാണ്.
Praise God, they never even discovered that I did that.
ദൈവത്തിന്റെ സ്തോത്രം, ആ ചെയ്ത കാര്യം അവർ കണ്ടുപോലും ഇല്ലല്ലോ.
Your reward will be very great in heaven.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വിലയേറിയതാകുന്നു.
The whole world is full of people who are seeking their own.
ഇന്ന് ലോകത്തിൽ മുഴുവൻ സ്വയത്തെ അന്വേഷിക്കുന്ന ആൾക്കാരാൽ നിറഞ്ഞിരിക്കുന്നു.
And I'll tell you something.
ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം.
From observing Christians for the last 48 years.
കഴിഞ്ഞ 48 വർഷക്കാലം ക്രിസ്തീയ സമൂഹത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം.
More than 95% of Christians seek their own.
95% ക്രിസ്ത്യാനികളിൽ അതിൽ കൂടുതൽ സ്വയത്തെ അന്വേഷിക്കുന്നവരാണ്.
And among full-time workers, 99% of them seek their own.
മുഴുസമയം ദൈവശുശ്രൂഷ ചെയ്യുന്നവരിൽ 99% അവരുടെ സ്വയത്തെ അന്വേഷിക്കുന്നവരാണ്.
Something they are seeking.
അവർ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു.
Some of them have enough money, so they don't seek for money.
ചില ആൾക്കാർക്ക് ആവശ്യത്തിന് പണമുണ്ട്, അതുകൊണ്ട് അവർ പണം അന്വേഷിക്കുന്നില്ല.
But where are the people who will serve like this mother, serve for her child?
ഈ കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായിട്ട് അധ്വാനിച്ച ആ മാതാവിനെ പോണൊക്കെ ശുശ്രൂഷിക്കുന്ന ആരാളുണ്ട്?
Love was so great.
അവളുടെ സ്നേഹം വളരെ വിലയേറിയത്.
She didn't want any honor.
അവൾക്ക് ഒരു ബഹുമതിയും വേണ്ടായിരുന്നു.
She just wanted to set her son free.
അവളുടെ ആഗ്രഹം എന്തെന്നാൽ തന്റെ പുത്രനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം.
Do you know that the church is full of people who are in prison?
നിങ്ങൾക്കറിയാമോ, ദൈവസഭകളിൽ ഇരിക്കുന്ന അനേകരും ജയിലിൽ കിടക്കുന്നവരാണ്.
Spiritual prisons.
ആത്മീയ ജയിലുകളിൽ കിടക്കുന്നവരാണ്.
Many times the Lord has told me that.
അനേക സമയത്ത് കർത്താവ് എന്നോട് അത് പറഞ്ഞു.
These people sitting in front of you, they should be kings, but they are prisoners.
ഈ മുന്നിൽ നിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവര് രാജാക്കന്മാരായിട്ട് ഇരിക്കുന്നവരാണ്, എന്നാൽ അവരിപ്പോൾ ജയിലിൽ കിടക്കുന്നവരാണ്.
Set them free from their prisons.
അവരെ അവരുടെ ജയിലുകളിൽ നിന്ന് സ്വതന്ത്രരാക്കുക.
Show them how they can sit on a throne.
അവരെ കാണിച്ചു കൊടുക്കുക എങ്ങനെ രാജകീയ കസേരയിൽ ഇരിക്കാൻ ഒക്കുന്നു.
Set them free by the word of God. By the word of God.
ദൈവത്തിന്റെ വചനത്താൽ അവരെ സ്വതന്ത്രരാക്കുക.
See, that's why I want to encourage all of you to study God's word.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത്, നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം പഠിക്കുക എന്ന്.
Don't spend so much time in front of the television.
ടെലിവിഷന്റെ മുന്നിൽ അധിക സമയം ചെലവാക്കുന്നതിന് പകരമായിട്ട്.
You want to see the news or some cricket match and all, okay, but spend time studying God's word.
നിങ്ങൾക്ക് കുറച്ച് ന്യൂസുകളൊക്കെ കാണാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് അവിടെ ചില സമയത്ത് കാണാനോ ഒക്കെ ഓക്കെ, എന്നാൽ ദൈവത്തിന്റെ വചനം വായിക്കാനായിട്ടും അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടും സമയം കിട്ടും.
You know, I've studied this book 48 years.
കഴിഞ്ഞ 48 വർഷം ഈ ദൈവത്തിന്റെ വചനം ഞാൻ വായിച്ചു, ഞാൻ പഠിച്ചു.
I'll tell you my testimony.
എന്റെ സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം.
There is so much here I still don't know.
ഇപ്പോഴും ഈ ദൈവത്തിന്റെ വചനത്തിൽ എനിക്കറിയാൻ മേലാത്തതായിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട്.
I'm still saying, Lord, please teach me.
ഞാൻ ഇപ്പോഴും പറയുന്നു, കർത്താവേ,
because I have only one life on this earth.
കാരണം ഈ ലോകത്തിൽ എനിക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ.
And I want to become as close to God as possible.
എത്രമാത്രം കർത്താവിനോട് അടുത്തിരിക്കാമോ അത്രയും അധികം ഞാൻ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു.
Let me tell you this finally.
അവസാനമായിട്ട് നിങ്ങളോട് ഇത് ഞാൻ പറയട്ടെ.
What is the reward that God is going to give us for our faithfulness?
നമ്മുടെ വിശ്വസ്തതയ്ക്ക് ദൈവം എന്ത് പ്രതിഫലമാണ് തരാൻ പോകുന്നത്?
You know, if you turn to the last page of your Bible.
നിങ്ങളുടെ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിൽ,
that is Revelation chapter 22.
വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം.
Verse 12.
അതിന്റെ 12-ാമത്തെ വാക്യം.
Jesus says.
യേശു കർത്താവ് പറയുന്നു.
Behold, I am coming quickly.
ഇതാ ഞാൻ വേഗം വരുന്നു.
And my reward is with me to render to every man according to what he has done.
ഓരോരുത്തരനെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
Exactly according to what he did.
അവനവൻ ചെയ്ത അതിന്റെ പ്രതിഫലം.
If you wasted the year 2006, you have lost that reward. You can never get it.
നിങ്ങൾ 2006 എന്ന വർഷം നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിന് പ്രതിഫലമില്ല, അത് നഷ്ടപ്പെട്ടു.
You can't do anything about it.
അതേക്കുറിച്ച് ഒന്നും
ചെയ്യാൻ. No matter how much you repent and pray and weep, the Almighty God cannot give you the year 2006 back.
എത്രയധികം നിങ്ങൾ മനസാന്തരപ്പെടുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും സർവശക്തനായ ദൈവത്തിനെ 2006 എന്ന് പറഞ്ഞാൽ നീ നഷ്ടപ്പെടുത്തിയ ദിവസം തിരിച്ചു തരാനായിട്ട്
സാധിക്കില്ല.
അത് നിത്യമായിട്ട് നഷ്ടപ്പെടും.
So teach us to number our days for the future.
അതുകൊണ്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ ദിനങ്ങളെ എണ്ണുവാനായിട്ട് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
And you will get a reward according to what you have done.
അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കും.
You're not talking about going to heaven now.
നമ്മളെ സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്.
Free.
അവിടെ എല്ലാം.
If you have repented of your sins and you have received Jesus as your savior, your sins are forgiven.
അവിടെ എല്ലാം സ്വതന്ത്രമാണ്. നീ കർത്താവിനെ അംഗീകരിച്ച് നിന്റെ മാനസാന്തരപ്പെട്ട് നിന്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ അവിടെ
you go into God's presence.
അവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടക്കും.
But you say, isn't that enough that I go to heaven?
നിങ്ങൾ പറയാണ് ആ സ്വർഗത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ സംതൃപ്തനാണോ?
I'll use an example.
ഞാനൊരു ഉദാഹരണം പറയാം.
There are two people living on this earth.
രണ്ട് വ്യക്തികൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിരിക്കട്ടെ.
One is a beggar.
ഒരുവൻ ഭിക്ഷക്കാരനും.
And the other is a king.
മറ്റവൻ രാജാവും.
And the beggar says, I'm also living on this earth. It's okay.
ആ ഭിക്ഷക്കാരൻ പറയാ, ഞാനും ഈ ലോകത്തിൽ ജീവിക്കുന്നു, അത് ഓക്കെയാണ്.
But is it the same, a king's life and a beggar's life?
എന്നാൽ രാജാവിന്റെ കാര്യം എങ്ങനെയാണോ, രാജാവും പിശക്കാരും ഒരേപോലെ കാണും.
You people who have got good jobs here in Dubai and Sharjah.
ദുബായിലും ഷാർജയിലും ആയിരിക്കുന്ന നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്.
You compare yourself with those people who live in the labor camps.
നിങ്ങളെ
who work in the construction sites.
നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി, ആ ലേബർ ക്യാമ്പിലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച്.
Yeah, both say we are in Dubai.
അവർ രണ്ടുപേരും ശരിയാ, ഓക്കേ, ദുബായിലാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്.
Would you like to exchange jobs with them?
ആ ലേബർ ക്യാമ്പിൽ കിടക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളുടെ ജോലി പകരം വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു.
And you can say I'm in Dubai.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ദുബായിലാണ് എന്ന് വളരെ,
you know how in India to say you are in Dubai means almost like you're going to heaven.
നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ദുബായ് പോയെന്ന് പറഞ്ഞാൽ മിക്കവരും ചിന്തിക്കുന്ന സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമായിട്ടാണ്.
But there is one Dubai there of those people. There's another of people who can live, drive air conditioned cars and live in air conditioned houses.
അന്നാ അവിടെ പറയുന്ന ആ ദുബായ് ഒന്ന് വേറെയാണ്. ഇവിടെ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടിയിലെ നല്ല സ്ഥല സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ജീവിക്കുന്ന ഒരു ജീവിതം.
Do you know?
അത് വേറെയാണ്.
Heaven is also going to be like that.
നിങ്ങൾക്കറിയാമോ, സ്വർഗ്ഗവും അങ്ങനെ തന്നെയായിരിക്കും.
You may not believe it. It's true.
നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ലായിരിക്കും, പക്ഷേ അത് സത്യമാണ്.
You can say I'm in heaven.
നിങ്ങൾക്ക് പറയാം ഞാൻ സ്വർഗ്ഗത്തിലാണ്.
But some are going to have a reward.
എന്നാൽ ചിലർക്ക് പ്രതിഫലം ലഭിക്കാൻ
പോകുന്നു. It's not a question of being air conditioned.
അവിടെ എയർ കണ്ടീഷൻ ഉള്ള സാഹചര്യങ്ങളല്ല.
You know what the reward in heaven is?
സ്വർഗ്ഗത്തിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ?
I never knew for many years.
അനേക വർഷങ്ങളെ എനിക്കറിയില്ലായിരുന്നു.
I read about crowns and all that.
ഞാൻ പലപ്പോഴും ആ കിരീടങ്ങളെ കുറിച്ചൊക്കെ
കേട്ടിട്ടുണ്ട്. Jesus spoke about mansions.
കർത്താവ് പറഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങളെ കുറിച്ച്.
What will I do with a 20 bedroom house in heaven? You can have it. I don't want that.
സ്വർഗ്ഗത്തിലെ 20 ബെഡ്റൂം ഉള്ള ഒരു കെട്ടിടത്തെ കുറിച്ച് എന്തോ ഞാൻ പറയാനാ.
And what will I do with 3-4 crowns on my head for?
എന്റെ തലയിൽ നല്ല കിരീടങ്ങൾ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം?
These are all pictures.
ഇതെല്ലാം വെറും
സാദൃശ്യങ്ങൾ. Because on earth crowns and mansions mean a lot.
കാരണം ഈ സമൂഹത്തിൽ, ഈ ഭൂമിയിൽ കിരീടവും കെട്ടിടങ്ങളും ഒക്കെ വളരെ വിലയേറിയതാണ്.
So Jesus uses those words.
അതുകൊണ്ട് ഇതൊക്കെ ഒരു സാദൃശ്യമായിട്ട്.
What are they? They are all a picture.
നിങ്ങൾ വിചാരിക്കണം അതെല്ലാം ഒരു ചിത്രങ്ങൾ മാത്രമാണ്.
What is the real reward in heaven?
സ്വർഗ്ഗത്തിലുള്ള യഥാർത്ഥ പ്രതിഫലം എന്താണ്?
What is the most valuable thing on earth?
ഈ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ സാധനം എന്താ?
Money.
പണം.
House. That's what you say. You save money, you build a house. These are the valuable things for you.
നിങ്ങൾ പണം സമ്പാദിക്കുന്നു, നിങ്ങൾക്ക് വീട് ഉണ്ടാക്കാനായിട്ട്. ഇതാണ് ഏറ്റവും വിലയേറിയത്.
So in heaven there's something equivalent to that.
എന്നാൽ സ്വർഗത്തിൽ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനോടൊപ്പമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
Lord, what is the most valuable thing in heaven?
ഞാൻ കർത്താവോട് ചോദിച്ചു, സ്വർഗത്തിൽ വിലയേറിയത് എന്താണ്?
I mean, here people are longing for more and more money.
ഇവിടെ ഈ ലോകത്തിൽ ആൾക്കാർ കൂടുതൽ കൂടുതൽ പണം വേണ്ടി വാഞ്ചിക്കുന്നു.
There must be something like that in heaven.
തീർച്ചയായിട്ടും അതേ വാഞ്ചയുള്ള സ്വർഗത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും.
And the Lord showed me.
കർത്താവ് എന്നെ കാണിച്ചു തന്നത്.
It is being close to Jesus.
കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവൻ.
And the Lord showed me, if your faith, the more faithful people are on earth, the closer they will be to Jesus in heaven.
കർത്താവ് എന്നോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും വിശ്വസ്തനായിട്ട് ജീവിക്കുന്ന വ്യക്തി വരുവാനുള്ള ലോകത്തിൽ കർത്താവായ യേശുവിനോടൊപ്പം അടുത്ത് ജീവിക്കുന്നു.
The others will also be in heaven.
മറ്റുള്ളവരും സ്വർഗത്തിൽ കാണും.
Like the people in the labor camp are also in Dubai.
കാരണം നമ്മൾ ഇവിടെ സംസാരിച്ചതുപോലെ ലേബർ ക്യാമ്പിലുള്ള ആ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരും ദുബായിലാണ്.
I don't want to be in heaven like that.
സ്വർഗത്തിൽ അങ്ങനെ ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
And I don't want to feel, oh Lord, just because I was unfaithful on earth, I could not be close to you for all eternity.
അന്ന് നിത്യതയിൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവേ, ഞാൻ നിന്നോട് അടുത്തിരിക്കാഞ്ഞത് കാലം ഇപ്പൊ എനിക്ക് ഇത്രയധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Kept a little grudge against my wife or my some brother.
എന്റെ സഹോദരനോടോ ചില സഹോദരനോടോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോടോ ചില പ്രയാസത്തിൽ ഞാനായിരുന്നു.
And for that, because I lost closeness to Jesus for all eternity.
നിത്യതയിലായിട്ട് എനിക്ക് ആ ഒരു കുറ്റം മുഖാന്തരം യേശുവുമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു.
Teach me to number my days that I may be wise.
ഞാൻ ബുദ്ധിമാനായിട്ടിരിക്കാനായിട്ട് എന്റെ ദിനങ്ങളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ.
It's good to know this now.
അത് ഇപ്പോ അറിയുന്നത് നല്ലതായിരിക്കും.
It's too late to discover it once you left this earth.
ഈ ലോകം കഴിഞ്ഞതിനു ശേഷം പിന്നെ അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ വലിയ നഷ്ടമാണ്.
Thank God he has revealed these things in the word to us.
ദൈവത്തിന് നന്ദി പറയാം, ദൈവം ഈ കാര്യങ്ങൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട്.
So a lot of people say I'm going to go to heaven, that's fine.
അനേക ആൾക്കാർ പറയാറുണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, അത് ഓക്കെ, അത് ശരിയാണ്.
It's not enough for me.
എന്നാൽ എനിക്ക് വെറുതെ സ്വർഗത്തിൽ പോകുന്നത് മാത്രം പോരാ.
There is a reward.
അവിടെ ഒരു പ്രതിഫലമുണ്ട്.
And that reward is something which is valuable in heaven.
ആ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വിലയേറിയ ചില കാര്യങ്ങളാണ്.
So let's pursue that.
അത് നമുക്ക് പിൻപറ്റാം. അതിനുവേണ്ടി നാം ജീവിക്കാം.
We can't do anything about our past years.
നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല.
I want to encourage you, my brothers and sisters.
ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉത്സാഹപ്പെടുത്തുന്നു പ്രിയ സഹോദര സഹോദരി.
Keep your conscience clear.
നിങ്ങളുടെ മനസാക്ഷി നല്ലതായിട്ട് സൂക്ഷിക്കുക.
Don't let the smallest little grudge or bitterness ever come in your heart against anybody.
മറ്റുള്ളവർക്കെതിരായിട്ട് ഒരല്പം പോലും വെറുപ്പും അല്പം പോലും കയ്പും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കരുത്.
Don't seek for honor in the church.
ദൈവത്തിന്റെ സഭയിൽ ബഹുമതിക്ക് വേണ്ടി ഒരിക്കലും അന്വേഷിക്കരുത്.
Only seek to serve.
എല്ലായ്പ്പോഴും ശുശ്രൂഷിക്കാനായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട്.
If you get an opportunity to serve, serve. If you get an opportunity to serve, serve.
നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയെങ്കിൽ ശുശ്രൂഷിക്കുക.
Never mind if you don't get any honor all through your life.
നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് യാതൊരു ബഹുമതിയും ദൈവസഭയിൽ കിട്ടിയില്ലെങ്കിൽ സാരമില്ല.
There will be plenty of honor waiting for you in heaven.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർഗത്തിൽ അനേക പ്രതിഫലങ്ങൾ വെച്ചിരിക്കുന്നു.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father.
സ്വർഗ്ഗപിതാവേ.
We have heard many good things through the years.
വർഷങ്ങളായിട്ട് ഞങ്ങൾ നല്ല കാര്യങ്ങൾ കേട്ട് അനേക നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്.
So many of those wonderful things we heard in past years we have forgotten.
ഞങ്ങൾ കേട്ട അനേക നല്ല കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ കേട്ടതൊക്കെ മറന്നു.
Because the devil stole them.
കാരണം പിശാച് അതെല്ലാം അപഹരിച്ചിരിക്കുന്നു.
Help us to remember what we heard today.
ഇന്ന് ഞങ്ങൾ കേട്ടത് ഓർക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം.